ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്റെ അടുക്കൽ വരട്ടെ, അവരെന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായ അവളെ നേടുക, അവളുടെ മുഖത്തിനെ കഴുത്ത് ചായച്ചു കൊടുക്കുക, പ്രബോധനം സ്വീകരിക്കുക. അത് സമീപത്തു തന്നെയുണ്ട്. ഞാൻ കുറച്ച് അധ്വാനിച്ചുള്ളൂ, എനിക്ക് ഏറെ വിശ്രമം കിട്ടിയെന്ന് കാണുവീൻ. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ, അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവീൻ, യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. കർത്താവിനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സ്തുത്യർഹനായ ദൈവത്തെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ പാലകനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നവനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. തന്റെ നഗരവും ആലയവും നിർമ്മിച്ചവനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ദാവീദിന്റെ ഭവനത്തിന് ഒരു മുള നൽകിയവനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സിയോനെ തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. രാജാതിരാജനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അവിടുന്ന് തന്റെ ജനത്തിന്റെ മുളയെ തന്റെ ഭക്തന്മാരുടെ ഇസ്രയേൽ മക്കളുടെ തന്നോട് ഒട്ടി നിൽക്കുന്ന ജനത്തിന്റെ അഭിമാനത്തെ ഉയർത്തുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:10-17. ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മോഷിപ്പിക്കും. യഹോവ പിന്നെയും ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിനെ ആഹാസ് ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പിതൃഭവനത്തിന്മേലും എഫ്രയീം യഹൂദയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്ത ഒരു കാലം വരുത്തും, അശ്ശൂർ രാജാവിനെ തന്നെ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതിയുടെ മണ്ഡലത്തിനെ മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽപ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ജെരിപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കേരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാൻ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ ഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിൽ ഒരു വചനമയച്ചു, അത് ഇസ്രയേലിന്മേൽ വീണും ഇരിക്കുന്നു. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പേരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു, പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു, അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബദിനെ ജനിപ്പിച്ചു, ഓബദ് ഇഷായിയെ ജനിപ്പിച്ചു, ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു, ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു, ശലോമോൻ രെഹബ്യാമെ ജനിപ്പിച്ചു, രെഹബ്യാം അബിയാവെ ജനിപ്പിച്ചു, അബിയാവ് ആസയെ ജനിപ്പിച്ചു, ആസ യോശാഫാത്തിനെ ജനിപ്പിച്ചു, യോശാഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു, യോരാം ഉസിയാവെ ജനിപ്പിച്ചു, ഉസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു, യോഥാം ആഹാസിനെ ജനിപ്പിച്ചു, ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു, ഹിസ്കിയാവ് മനശ്ശെയെ ജനിപ്പിച്ചു, മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു, ആമോസ് യോശിയാവെ ജനിപ്പിച്ചു, യോശിയാവ് യൊഖന്യാവെയും അവന്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യഖോന്യാവ് ഷെയ്ത്തിയേലിനെ ജനിപ്പിച്ചു, ഷെയ്ത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു, സെരുബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു, അബീഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു, എല്യാക്കീം ആസോറിനെ ജനിപ്പിച്ചു, ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു, സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു, ആഖീം എലീഹൂദിനെ ജനിപ്പിച്ചു, എലീഹൂദ് എലിയാസറെ ജനിപ്പിച്ചു, എലിയാസർ മത്ഥാനെ ജനിപ്പിച്ചു, മത്ഥാൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവരുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവനെ മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ യേശു എന്ന പേർ വിളിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:26 വാക്യം മുതൽ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അടുത്തിയെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മറ്റേന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബേത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരവന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയ ഗവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രയേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലിസബേത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു. അപ്പന്റെ പേർ പോലെ അവനെ സക്കരിയാവെന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. അവന്റെ അമ്മയോ അല്ല അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അവർ അവളോട്, നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവനെ എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നുവെന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവനൊരു എഴുത്ത് പലക ചോദിച്ചു. അവന്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്ന് അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. യഹൂദ്യ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു. കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ അപ്പനായ സക്കരിയാ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു. നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിന് രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രയേലിനെ തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു. ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തേണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറഞ്ഞോ സുറിയനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രയത്ത് പട്ടണം വിട്ടു. യഹൂദിയിലെ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവരവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശ്യരായിത്തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിന് ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച് ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ടു എന്നു മറിയേയും യോസഫിനെയും പശുത്തൊട്ടി കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ ഈ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനവനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. സ്ത്രീയക ദൈവത്തിന്റെ വലുതിര നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾപ്പാൻ ഈ സൗന്ദര്യ സുഭദ്രാവത്തിന്റെ ആമുഖത്തിൽ നമുക്കിടയാക്കിയ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കാൻ തന്നിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ചുരുങ്ങുന്ന ദാനമാണെന്നുള്ള ഓർമ്മയോടുകൂടി അവർ തിരിച്ചറിവോടുകൂടി ലഭിച്ചിരിക്കുന്ന നിമിഷങ്ങളൊക്കെയും ദൈവം മുമ്പാകെ ആരാധന കൂടെ സമർപ്പിക്കാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള പിതാക്കന്മാരെയൊക്കെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. അതോടൊപ്പം സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്യ മാമനച്ചൻ, പ്രിയ വി സി വർഗീസച്ചൻ, പ്രിയ ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹ ആദരവോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയബോധത്തോടും ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗമാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച് കൂടി വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി നമ്മൾ കൂടിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 19-ാമത്തെ ഗീതം, വളരെ സുപരിചിതമായ പഴയ ഗീതം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ എന്നുള്ള അനുഗ്രഹീതമായ ഗീതം ദൈവം ഭാഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 19-ാമത്തെ ഗീതം.
പ്രാർത്ഥനയ്ക്കുത്തരമേ എന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കേണമേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കേണമേ.
തന്റെ സ്ത്രീകളാകാശം ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കന്നെ ചെയ്യണമേ, ഞങ്ങളോട് കന്നെ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി, സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ, പോലെ കൃപ പറഞ്ഞറിയുമേ, നിനക്ക് സമാധാനം
സ്ഥിരീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപം വഴിയെ ഞങ്ങളെ പോലെ അയച്ചിരുന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് അതിനെ ആസ്വദിക്കുന്നു, എന്റെ മനസ്സിലെ ദുഃഖത്തെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ പരിശുദ്ധനായി എല്ലാവരെക്കാളും പരിശുദ്ധനായി ഇരിക്കുന്നവരെ നിന്റെ കരുണയാകുന്ന വാതിലും ഞങ്ങൾ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീപണ്ണാരത്തുനിന്ന് ഞങ്ങൾക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവരെ ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം ഞങ്ങളെ മുളപ്പിക്കണമേ. ചൗമേലിനെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവർക്ക് കൊടുത്തവനെ, ഞങ്ങളോടുള്ള നിന്റെ കൃപയാൽ ഞങ്ങൾ അറിയുവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. പ്രവാഹത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ വീണ്ടും കൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്നെ അനുഗ്രഹമുള്ള കൃപയെയും ഉദയസംഭവത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളും നിന്നെ പ്രസാദിപ്പിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരയണമേ. ഞങ്ങളുടെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകർത്താവും ഞങ്ങളുടെ കാലുകളുടെ പ്രകാശവും മൂടുവഴികളുടെ വിളക്കുമായുള്ളവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപികളായ ഞങ്ങളോടെ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങൾ വ്യക്തമാകാതെ ഇരിക്കുന്നതിന് നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഉറപ്പാകണമേ. എന്റെ കർത്താവേ, എന്റെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞാൻ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വപ്രസ്തുത ഞങ്ങളുടെ രഹസ്യങ്ങളെ ഞങ്ങൾ കാണപ്പെടുമാറാകരുത്. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുള്ള സുമാസം മുൻപാകെ ഞങ്ങൾക്ക് ലജ്ജയുണ്ടാകരുത്. ദയാനിധിയായവിടെ അവനെ ഞങ്ങൾ കുറ്റം ചെയ്തു പോയ ദാസരാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് നീ എന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ ഒരു മുൻപാകെ ലജ്ജയോടുകൂടി ഞങ്ങൾ നിൽക്കുകയും വരുത്. ഞങ്ങളായിരിക്കുന്ന പ്രകാരം ഞങ്ങളെ നീ കടക്കിടരുത്. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിവർത്തിക്കണമേ. ദരിദ്രനായി ഞങ്ങളെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനായി ഞങ്ങൾ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടം തൊഴുത്ത് എന്നേക്കും ഞങ്ങളെ എണ്ണുകയും ഞങ്ങളെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അവകളെ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവെ, ബലഹീനായ ഞങ്ങളെ ഇടത്തു ഭാഗത്ത് നിന്ന് നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖങ്ങളെ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലത്തു ഭാഗത്ത് ഞങ്ങളെ നിർത്തണമേ. ആരാകുന്നുവെന്നും ഞങ്ങൾ കുറ്റങ്ങൾ ഓർപ്പം എന്തുള്ളതെന്നും നിന്റെ കൃപ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പറയുകയാകണമേ. നിന്റെ കർത്തൃവേ, ന്യായവിധിയിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിനെ ഇറങ്ങി വരരുത്. ദഹിലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ പാപക്കറകൾ ജയിക്കുമാറാകരുത്. ഞങ്ങളുടെ ആയുസിന്റെ മത്സരങ്ങളെ ഞങ്ങൾ വ്യർത്ഥമായി കഴിച്ചു കൂട്ടുക. ഞങ്ങൾ നിന്നെ പിന്തുടരുകയും വ്യർത്ഥമായി ഭവിക്കുകയും വരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിനായ പുത്രനെ പോലെ നിന്റെ കൃപാം ഞങ്ങളെ കൈക്കൊള്ളയണമേ. കാണാതെ പോയാം ഞങ്ങൾ നിന്റെ കരുണയാ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുജയങ്ങൾ ഞങ്ങളുടെ കടച്ചീട്ടുകളെ കീർക്കളയണമേ. കർത്താവെ ഞങ്ങളുടെ മേലെ അനുജയം ചൊരിയണമേ. എന്നാൽ നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു കാണാതെ പോയാണേ എന്ന പോലെ ഞങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ ഞങ്ങളെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ള തിരക്കൂലിക്ക് യോഗ്യന്മാരായ അന്നദാവികളോടും 11 മണി നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ ദുരന്തായങ്ങൾ കാണപ്പെടുമാറാകണമേ. സാമ്പത്തി മൈസ്രുവായുള്ളവേ ഞങ്ങൾ നിങ്ങൾക്ക് പുതിയ സ്തോത്രം കരയിട്ടുന്നു.
ദൈവത്തിന്റെ ബലിതരുന്നാവസ്ഥ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വീണ്ടും അനുഗ്രഹീതമായ ഈ പ്രഭാതം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ സംഗമിക്കുവാൻ നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തെ വളരെ ഭക്തിയോടുകൂടി സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. നമ്മുടെ കൂട്ടായ്മ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമായി തീരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മെ തന്നെ ദൈവം സമർപ്പിക്കാം. പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹസ്തങ്ങളിൽ മുറുകെ പിടിച്ച്, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ദിനങ്ങളൊക്കെ പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മുടെ കർത്താവിന്റെ രക്ഷണീയമായ തിരുജനനത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം ഏറ്റവും ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ ഈ ദിനങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങള് ഒരുക്കമുള്ള ദിനങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അത് നിലനിൽക്കുന്നു. അതുതന്നെ നമ്മളിൽ ആത്മീയ പ്രകാശവും നിറവും ഉണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തിൽ ആഘോഷപൂർവ്വം ആനന്ദപൂർവ്വം വരവേൽക്കുവാൻ തക്കവണ്ണം നമ്മളൊക്കെ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ വീണ്ടും പുനരുജ്ജനിക്കുവാൻ തക്കവണ്ണം തമ്പുരാന്റെ കൃപ നമ്മളിൽ ഉണ്ടാകുവാനും അതിൽ കൂടി വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഒക്കെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം പ്രകാശിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആപമായിട്ടൊന്നും തന്നെ പറയുന്നില്ല, കാരണം ഇന്ന് മറ്റാരിലും പ്രസംഗിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാനും ഐസക്കറ്റിനൊക്കെ തന്നെയായിരിക്കും ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസം വേറൊരച്ഛൻ പ്രസംഗിക്കാന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന് അസൗകര്യം നില വൈകിട്ടച്ഛൻ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ തന്നെ ഒരുങ്ങുകയായിരുന്നു. ഏതായാലും അതുകൊണ്ട് ഇങ്ങനെ പറയാനുള്ള ഉള്ളെങ്കിൽ ആ സമയത്ത് പറയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ സുപരിചിതമായ 5-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 5-ാമത്തെ ഗീതം ദൈവം സമർപ്പിക്കാം. അതിനുശേഷം നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. വന്ദനം യേശു വര, നിനക്കെന്നും വന്ദനം യേശു വര, വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിന് ആദരവായി എന്ന ഏറ്റവും അനുഗ്രഹീതമായ സുപരിചിതമായ ഗീതം ദൈവം നമുക്ക് സമർപ്പിക്കാം.
വന്ദനം യേശുവാര, നിനക്കെന്നും വന്ദനം യേശുവാര, വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാൻ, വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാൻ, ഇന്നോ തന്നിടയിൽ അടിയ
there. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അനുഗ്രഹീതമായി പ്രഭാതം നമ്മെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കുവാൻ നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ടും നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ടും ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ സാധാരണ മറ്റ് വൈദികർ അനുകിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ഏറ്റ വൈദികർക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസൗകര്യം വരുമ്പോഴോ ആണ് ഞാനോ അതിൽ ഐസക്കത്തിനൊക്കെ അല്ലെങ്കിൽ വീട്ടുകളിൽ ഇതിനൊക്കെ പ്രസംഗിക്കുന്നത്. നിങ്ങളാരും ഒരിക്കലും ഇങ്ങനെ പ്രസംഗിക്കാനുള്ള താല്പര്യം കൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കാരണം ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രസംഗ കലയുള്ള ആളൊന്നും അല്ല, ഐസക്കത്തിനെ പോലുള്ള വലിയ കഴിവൊന്നും ഉള്ള ആളൊന്നും അല്ല, പിന്നെ വെറുതെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു ചിന്തയ്ക്കായിട്ട് നമുക്കറിയാം, നോമ്പിന്റെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമൊക്കെയാണ്. ഒരുപക്ഷെ ഈ ദിനങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇച്ചിരൂടെ ആയിരിക്കുന്ന അവസ്ഥയോടെ കൂടുതൽ താതാത്മ്യം പ്രാപിക്കാൻ തക്കവണ്ണം മനസ്സുകൊണ്ട് നമുക്കിടയാകും എന്നുള്ളത് കൊണ്ടും മാത്രമല്ല, ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ പള്ളികളിൽ വായിക്കുന്ന ഭാഗമായതുകൊണ്ട് അല്പമൊക്കെ ചിന്തിക്കാൻ ഉള്ള ഒരു അവസരം ഉള്ളതുകൊണ്ടും ഞാൻ ഇന്നത്തെ ചിന്ത വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ 18 മുതൽ 22-23 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകമായിട്ട് വായിച്ച് സമയം കളയുന്നില്ല. നമുക്ക് വളരെ ഏറ്റവും സുപരിചിതമായ ഭാഗം തന്നെയാണ് യവസേഖനുണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള വെളിപാട്. ഒരുപക്ഷെ ഈ ഒരു വാക്യം അല്ലെങ്കിൽ ഈ സാഹചര്യം അറിയാത്ത ആരും തന്നെ എന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരിലില്ല എന്ന് മാത്രമല്ല, ഈ ക്രൈസ്തവ വിശ്വാസത്തിലുള്ളൊരു മനുഷ്യനും കാണുന്നില്ല. കാരണം അത്രമാത്രം വളരെ നിശ്ചയമുള്ള ഒരു ഭാഗം തന്നെയാണ് ഗബ്രിയൽ ദൂതൻ മുഖാന്തരം പരിശുദ്ധ യവസേ പുണ്യവാളന് ലഭിച്ച ആ വലിയ നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ പറ്റിയുള്ള ദൂതൻ. എങ്കിലും ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അതിനകത്ത് ഒരു വാക്യം, ഒന്ന് രണ്ട് വാക്യം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവളുടെ ഭർത്താവായ യവസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യവസേഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉത്പാദകമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകും. ഇങ്ങനെ വായിച്ച് നമ്മൾ രണ്ടു മൂന്ന് വാക്യം കഴിഞ്ഞ് അവസാന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് അവൻ പറഞ്ഞതുപോലെ, അവൻ ഉറക്കം ഉണർന്നു, അവൻ പറഞ്ഞതുപോലെ അത് ചെയ്തു എന്ന് നമ്മൾ അവസാനം പറഞ്ഞ് ഈ ഭാഗം അവസാനിക്കുകയാണ്. നമുക്കറിയാം ഈ വാക്യത്തെ പറ്റി ഞാൻ എന്ത് പ്രസംഗിച്ചാലും എനിക്കറിയാം എല്ലാ കാലത്തുള്ള ആളുകൾ ആരിക്കൂടെങ്കിലുമൊക്കെ അത് കേട്ടിട്ടുണ്ടാവും. കാരണം അത്രമാത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിശ്ചയമുള്ളൊരു ഭാഗമാണ്. പ്രത്യേകിച്ച് നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ വായിക്കുന്ന ഭാഗമായതുകൊണ്ടും വേദപുസ്തകത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, വേദപുസ്തകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവത്തിന്റെ ആവിഷ്കരണമായതുകൊണ്ടും ഒരുപക്ഷെ നമ്മുടെയൊക്കെ എപ്പോഴും ചിന്തകളിൽ കൂടി കടന്നുപോയിട്ടുള്ള ഭാഗം തന്നെയാണ്. അതുകൊണ്ട് പുതുതായിട്ടൊന്നും പറയാനില്ലെങ്കിലും ഈ ഭാഗവുമായിട്ട് മനസ്സിൽ ചേർത്ത് വന്ന ഒന്നിരണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. അതിനുശേഷം പ്രിയ ഐസക്കത്തിനും അതിന്റെ ഭാഗമായിട്ട് ചേർത്ത് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇവിടെ എന്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യം, ഇവിടെ നമ്മൾ പ്രകാരം പറയാം, എന്നാൽ തന്റെ അമ്മയായ യോസേഫിന്റെ വിവാഹം നിശ്ചയിക്കേണ്ട വന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാഭിവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാനായിട്ട് ഭാവിച്ചു. ഇവിടെ ആദ്യം പറഞ്ഞ ഒരു ഭാഗമുണ്ട്, യോസേഫ് ആരാണെന്ന് പറയുന്നത് നീതിമാനായ മനുഷ്യനാണ് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഇപ്പൊ നീതിമാൻ എന്നുള്ളവനെ പറ്റി ഞാൻ തന്നെ എനിക്ക് തോന്നുന്നതിന് മുമ്പ് യോഹന്നാൻ സ്നാപകന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ്. ആരാണ് നീതിമാൻ അല്ലെങ്കിൽ നീതിമാന്റെ പ്രസക്തിയെ പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടുള്ള കാര്യമാണ്. ആരാണ് നീതിമാൻ? ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു സംഭവമാണ്. ഞാൻ പണ്ട് ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ എനിക്ക് വളരെ പരിചയമുള്ള ഒരു അങ്കിളുണ്ട്. അങ്കിള് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, നമ്മുടെ സഹായപ്പെട്ടാണ്. പലപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ കാണുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും ഞാൻ താമസിക്കുന്നതിന് അടുത്താണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്, കോഴിക്കോടാണ്. അപ്പൊ എപ്പോഴും എനിക്ക് വളരെ പരിചയമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ എപ്പോഴും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സൗഹൃദ സംഭാഷണങ്ങൾ ഞാൻ അദ്ദേഹത്തോട് നടത്താറുണ്ട്. ഈ പറയുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, ഞാൻ ദൈവം അനുഗ്രഹിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ ഇത്രയും വർഷം ഞാൻ സേവനം ചെയ്തു, 10-30 വർഷം അദ്ദേഹം പ്രവർത്തിച്ചതാണ്. മലിക് അച്ഛൻ ഈ കൈ കണ്ടോ, ഈ കൈ കണ്ട് കറകൾ പുറളാതെ പ്രവർത്തിക്കാൻ എനിക്ക് ദൈവം അനുഗ്രഹിച്ചു. അദ്ദേഹം എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് എങ്കിൽ ഈ കൂടെ കൂടുതൽ പറയുമ്പോൾ എനിക്ക് സംശയം തോന്നിയത്, ഈ ഒരു പ്രാവശ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് താമസിക്കാതെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയിൽ നിന്നും. അപ്പൊ എനിക്ക് വളരെ കൂടുതൽ അതിനെപ്പറ്റി അറിവ് കിട്ടപ്പോഴും അദ്ദേഹം ഒന്നാമത്തെ നമ്പർ കൈക്കൂലിക്കാരനാണ്. അദ്ദേഹം ആ സ്ഥലത്ത് പൊതുവെ എല്ലാവരും വളരെ പാട്ടാണ് അദ്ദേഹം ഈ കൈക്കൂലി വാങ്ങിച്ച് കാര്യങ്ങൾ നടത്തുന്നതായിട്ട്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോ ഈ കൂടെ കൂടെ ഇരിയാന്ന് പറഞ്ഞാൽ കുറ്റുപാട് ഉള്ളി കിടക്കുന്നതുകൊണ്ടായിരിക്കും. ഈ കൂടെ കൂടെ എന്നെ കാണുമ്പോഴ് ഈ പിന്നെ ഈ കൈ കണ്ടോ ഇങ്ങനെ രണ്ട് കൈ കാണിച്ചാൽ ഈ കണ്ടത് ദൈവം അനുഗ്രഹിച്ച് ഒരു ആംഗ്യമൊക്കെ കാണിക്കുന്നത് ഈ കൈ ദൈവം അനുഗ്രഹിച്ച് കൈ കഥ പുറളാണ് ഈ കൈ നടത്തിയെന്നൊക്കെ. അങ്ങനെ ചില മനുഷ്യരുണ്ടല്ലേ കൂടെ കൂടെ നമ്മൾ ചില നീതിമാനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ മനസ്സിലുള്ള കുറ്റബോധം നമ്മുടെ ഐസക്കച്ചൻ സൈക്കോളജിയൊക്കെ പഠിച്ച ആളാ പിന്നെ പാട്ടൻ അറിയാം അതിനെപ്പറ്റി കൂടുതൽ വശങ്ങളൊക്കെ എന്നൊക്കെ നമ്മൾ മനസ്സിലാകുന്നുണ്ടല്ലേ. എന്താണ് നീതിമാൻ അല്ലെങ്കിൽ ആരാണ് നീതിമാൻ? നമുക്ക് അതിന് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പറയാൻ പറ്റുന്ന വ്യാഖ്യാനം ഒന്നുമല്ല നീതിമാൻ എന്നുള്ളത്. പക്ഷെ എങ്കിലും ഒരു പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകളോട് ഒരു വ്യക്തി പുലർത്തുന്ന നിലപാടാണ് നീതി അല്ലെങ്കിൽ നീതിമാൻ എന്ന് പറയുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകൾ ഒരുപക്ഷെ സാമൂഹികമായി നിലനിൽക്കുന്ന പല വ്യവസ്ഥകളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള വ്യവസ്ഥകളാണ്. മിക്കവാറും എല്ലാം തന്നെ എല്ലാം മനുഷ്യന്റെ നന്മകൾക്ക് വേണ്ടി എടുക്കുന്ന വ്യവസ്ഥകളാണ്. ഈ വ്യവസ്ഥകളോട് ഒരു വ്യക്തി എങ്ങനെ നീതി പുലർത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരു നീതിമാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വ്യവസ്ഥകളോട് ഒരു മനുഷ്യൻ കാണിക്കുന്ന നീതിപൂർവമായ സമീപനതയാണ് അല്ലെങ്കിൽ അതിലെടുക്കുന്ന നിലപാടിനെയാണ് ഒരു വ്യക്തി നീതിമാനാണോ അല്ലെങ്കിൽ നീതി ചെയ്യാത്ത മനുഷ്യനാണോ എന്ന് മനസ്സിലാക്കുന്നത്. സമൂഹം എടുക്കുന്ന നന്മ തീരുമാനങ്ങളൊക്കെ സാമൂഹിക നന്മയെ അല്ലെങ്കിൽ മനുഷ്യന്റെ നന്മയെ പരിപോഷിച്ചിട്ടുള്ള നന്മകളാണ്. അതിനോട് എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ നീതിയുടെയും നീതി നിർവഹണത്തിന്റെയൊക്കെ അടിസ്ഥാനം. ഇവിടെ യവസേവനെ പറ്റി പറയുന്ന ഒരു കാര്യം അദ്ദേഹം നീതിമാനായ മനുഷ്യനാകുന്നു എന്നുള്ളതാണ്. വാസ്തവത്തില് ഈ യവസേവ അയാൾ നീതിമാനാകുകൊണ്ടും പിന്നെ അവിടെ പറയുന്നത് എന്താണ്, അവളുടെ നീതിമാനാകുകൊണ്ടും അവൾക്ക് ലോകാബോധം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ. വാസ്തവത്തിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു പെണ്ണ് അവള് ഗർഭിണിയാന്ന് അറിഞ്ഞപ്പോൾ അവളെ ഉപേക്ഷിക്കാൻ കാണിച്ച യൗവനത്തിന്റെ മനസ്സ് നീതിയുള്ളതാണോ നീതിയില്ലാത്തതാണോ, ഇതൊരു ചോദ്യമാണ്. അദ്ദേഹം നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവളെ ഒരു തീരുമാനം നല്ലതാണ്, കാരണം അവൾക്ക് ലോകാഭിവാദം വരുത്താതിരിക്കാൻ കാണിച്ച തീരുമാനം നല്ലതാണ്. പക്ഷേ ഒരു നീതിയുടെ ഔന്നത്യത്തിലുള്ള മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തെ ചേർത്തുകൊള്ളുക ചെയ്യേണ്ടത്. കാരണം എന്തായാലും അറിയാം അദ്ദേഹം ഉപേക്ഷിക്കുമ്പോൾ ഇവിടെ പ്രസവിക്കും, ലോകം അറിയും, ഉപേക്ഷിക്കാനുള്ള കാരണം വഴി അവിടെ കല്ലെറിയപ്പെടും. പക്ഷെ എന്തുകൊണ്ടാണ് യൗസേഫിന്റെ ഇതൊരു ചോദ്യമാണ് നോക്കുന്നല്ലേ. പക്ഷെ അവിടെയും അദ്ദേഹം കാണേണ്ട ഒരു നീതിയുണ്ട്. ആ നീതി എന്ന് പറയുന്നത് യഹൂദമത അല്ലെങ്കിൽ യഹൂദന്മാരുടെ സാമൂഹിക വ്യവസ്ഥകളിൽ നിന്നുള്ള ഒരു നീതിയിലാണ് അദ്ദേഹം ആ തീരുമാനമെടുത്തത്. എന്താ യഹൂദന്മാരുടെ വ്യവസ്ഥ? കാരണം മൊസൈക് ലോയാണ്, യഹൂദന്മാരുടെ മൊസൈക് ലോയിലുള്ള നിയമമാണ് ഏതാ ഒരു സ്ത്രീ പിഴച്ചു പോയി കഴിഞ്ഞാൽ അവളെ കല്ലെറിയണം, അവളെ ഉപേക്ഷിക്കണം എന്നുള്ളത്. ആ നീതിയുടെ വ്യവസ്ഥയെ നിലനിർത്തുന്ന സമൂഹത്തിൽ ഏറ്റവും അടിയുറച്ച് വിശ്വസിച്ച മനുഷ്യനായതുകൊണ്ടാണ് യൗസേഫ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. അതുകൊണ്ട് യൗസേഫിന്റെ നീതിയെ ഇവിടെ ഉപേക്ഷിക്കണം എന്നുള്ള തീരുമാനത്തെ അനീതിയായിട്ട് കണക്കാക്കാൻ യഹൂദ മത നിയമം അനുസരിച്ച് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. കാരണം അത്രമാത്രം അതിൽ അടിയുറച്ച ഒരു മനുഷ്യനായതുകൊണ്ടാണ്. കാരണം ദൈവിക അല്ലെങ്കിൽ മോശം പഠിപ്പിച്ച നിയമത്തിന് അനുസരിച്ചാണ് അദ്ദേഹം അത് ചെയ്തത്. ഇതിന് വേറെ വ്യാഖ്യാനങ്ങൾ കാണുമായിരിക്കും, പക്ഷെ എന്റെ മതത്തിൽ ഞാൻ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ കർത്താവിന്റെ അടുത്ത് പരീശന്മാരും യഹൂദന്മാരും ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നത് വിഹിതമാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത്തരം കർത്താവ് പറയുന്നുണ്ട്, ദൈവം ആണും പെണ്ണുമായിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചു, ദൈവം അവരെ കൂട്ടിച്ചേർക്കുന്നു, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുത്. എന്നാൽ കർത്താവ് ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, വേർതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ഏത് കാരണം? വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ അല്ലെ. അപ്പൊ ഒരു സ്ത്രീയെ പുരുഷന് വേർതിരിക്കാമെങ്കിൽ കർത്താവ് പോലും അത് ചെയ്യണമെന്ന് പറയുന്നത് എങ്കിൽ തന്നെയും ചെയ്താൽ കുഴപ്പമില്ല. എന്തുകൊണ്ട്? ഒറ്റ കാരണത്തില്ല. അവള് ഭ്രാന്തിയാണെങ്കിലും സ്വീകരിക്കണം, അവള് വിടുവായത്തോടെ പറയുന്നവളാണെങ്കിലും സ്വീകരിക്കണം, വീട്ടിൽ വഴക്കുണ്ടാക്കുന്നവളാണെങ്കിലും അവളെ സ്വീകരിക്കണം, പിന്നെ അഹങ്കാരം കാണിച്ചാലും അവളോട് കൊടുക്കണം. ഇതൊന്നും എന്ത് വിവാഹബന്ധം വേർപെടുത്താനുള്ള മാനദണ്ഡങ്ങളല്ല. വിവാഹബന്ധം വേർപെടുത്താനുള്ള മാനദണ്ഡം ഒന്നേ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് അവള് വഴിവഴുത്ത് പോയാൽ നിനക്ക് വേണമെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യം. അപ്പം കർത്താവ് പോലും അതിനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യൗസേപ്പ് എന്ത് ചെയ്തത്. ഇവിടെ യൗസേപ്പിനെ സംബന്ധിച്ചോളം, മോശയിക നിയമങ്ങളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ യഹൂദനെ സംബന്ധിച്ചോളം ഇദ്ദേഹം എടുത്ത തീരുമാനം എന്ന് പറഞ്ഞിട്ട് അനുയോജ്യമായ ഒരു തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഉപേക്ഷിക്കണം. അപ്പം ആയിരിക്കുന്ന ആത്മീക സമൂഹത്തോടുള്ള യൗസേപ്പിന്റെ വ്യക്തമായ നീതിപൂർവമായ നിലപാടാണ് യൗസേപ്പിന്റെ നീതിമാനെന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് ഇവിടെ നമ്മൾ കാണുന്നത്. രണ്ടാമതായിട്ട് യൗസേപ്പ് നീതിമാനെന്ന് പറയാനായിട്ട് കാരണം ഈ സ്ത്രീയോടുള്ള അല്ലെ മറിയാമിനോടുള്ള യൗസേപ്പിന്റെ ബന്ധത്തിലുള്ള മറ്റൊരു തലം അല്ലെ. കാരണം ഇവിടെ യൗസേപ്പിന് വേണമെങ്കിൽ അവളെ സമൂഹ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്താമായിരുന്നു. കാരണം വാസ്തവത്തിൽ എന്താ അവൾ ചെയ്ത് ചതിയല്ലേ? കാരണം സംഗതി യൗസേപ്പിന് അറിയത്തില്ലല്ലേ. യൗസേപ്പ് അറിയാൻ ഒരു കാര്യമുള്ളൂ, അവിടെ വന്ന് തീർച്ചയായിട്ടും അറിയുമെന്ന് പറഞ്ഞു കാണുമായിരിക്കും. അല്ലെങ്കിൽ ചായ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്താണ് മകളെ, എന്താ സംഭവിച്ചത്, ഞാനിങ്ങനെ പ്രഗ്നന്റ് ആണ്, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേ യൗസേപ്പ് എന്താ ചിന്തിക്കുന്നത്, ഒന്നിലവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, എന്നെ പറ്റിക്കാൻ ചെയ്ത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കത്തുള്ളല്ലേ. യൗസേപ്പും അങ്ങനെ വാസ്തവത്തിൽ ഈ ഒരു സംഭവം കേൾക്കുമ്പോഴേ ഇപ്പൊ നമ്മുടെ ജീവിതമാണ് ചിന്തിച്ചു പോയിട്ടെ, എന്താ സംഭവിക്കുന്നത്. ഇങ്ങനൊരു ഒരു അവസ്ഥയാണെങ്കിലും നമുക്ക് വളരെ വൈരാഗ്യം ഉണ്ടാകും. കൊല്ലാൻ കൊല്ലും സംശയമൊന്നുമില്ല, കൊല്ലാൻ പോലും മടിക്കാത്തൊരു വൈരാഗ്യമായ തലത്തിലേക്ക്. ഇവിടെ ഭാര്യയായില്ല, വിവാഹ നിശ്ചയം ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ ഒരു സംശയമുള്ളത് വിവാഹം നിശ്ചയിക്കപ്പെട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ ദൈവം പറയുന്നുണ്ട് എന്നിട്ട് ഭാര്യ എന്ന് പറയുന്നുണ്ട്, ഭർത്താവായി ഗബ്രിയേൽ മാനാന പറയുന്നുണ്ട്. പക്ഷെ ഭർത്താവ് ഭാര്യ ആയിട്ടില്ല, അത് നിശ്ചയമായിട്ടേ ഉള്ളൂ. പക്ഷെ നിശ്ചയമായെങ്കിൽ തന്നെയും അങ്ങനെ ഒരു ഉറപ്പിലേക്ക് അവർ വരുന്നത്. നമ്മുടെ നാട്ടിലെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലൊന്നും അല്ല ഇത്. നിശ്ചയമായി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു എല്ലാവരും ഇതിലായി, ഇനിയും അവിടെ കൂടി വന്നാൽ മതി, അതിനു മുമ്പുള്ള എല്ലാ നടപടിയും കഴിഞ്ഞു. അപ്പൊ അങ്ങനൊരു ഇതിലാണ്. അപ്പൊ വാസ്തവത്തിൽ ഇദ്ദേഹത്തിനുണ്ടായ ഈ ചതിയില് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറ്റവും അദ്ദേഹത്തെ ചതിച്ച ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ കല്ലെറിഞ്ഞ് അവളെ കൊല്ലാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്ത ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനമുണ്ട്. ആ മനുഷ്യത്വപരമായ സമീപനമാണ് എന്ത്, അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ തക്കവണ്ണം വളരെ ഗൂഢമായിട്ട് എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീക്ക് ഒരു മാനസിക ദുഃഖം ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം അവളെ സംരക്ഷിക്കാൻ കാണിക്കുന്ന യൗസേപ്പിന്റെ താല്പര്യം. ഇത് നമ്മുടെ കുടുംബജീവിതം നയിക്കുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു ഭാഗമാണ്. ഇന്ന് വാസ്തവത്തിൽ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഇപ്പൊ പണ്ടൊക്കെ നാട്ടുകാരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നാട്ടുകാരുടെ അറിവിലൊക്കെ നിൽക്കുമായിരുന്നു, ഇന്ന് അത് കഴിഞ്ഞു പകർത്തി വിട്ടു പോവുക, നേരെ ഫേസ്ബുക്കിലുണ്ട് അല്ലെ. ഇന്ന് ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നത് ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ മീഡിയ വഴി. ഇപ്പൊ നമുക്കറിയാം ഇന്ന് ചാനലുകാർ പോലും ഇന്ന് കുടുംബ പ്രശ്നങ്ങളെ അതിന്റെ നല്ലതോ ദോഷമോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചാനലുകാർ പോലും കുടുംബ പ്രശ്നങ്ങളുടെ കുടുംബങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങളെ പൊരിപ്പിച്ച് കാണിപ്പിച്ചുകൊണ്ട് വലിയ സംഭവമാക്കി ചാനലേറ്റ് കൂട്ടുക. ഇപ്പൊ ചില ചാനലുണ്ട് അല്ലെ, കഥയില്ലത് ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ ലോകം മുഴുവൻ അറിയിക്കുന്ന വിധത്തിലേക്ക് വളരെ ഇതിൽ സംപ്രഷണം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചില നന്മകളൊക്കെ കാണുമായിരിക്കും, എനിക്ക് അറിയത്തില്ല, അവർ ഉദ്ദേശിക്കുന്ന നന്മകളൊക്കെയാണ്. പക്ഷെ അതൊന്നും ഒരു നല്ല രീതിയിലോട്ട് അല്ല. കാരണം നമുക്ക് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വീട്ടിൽ തീർക്കുക അല്ലെങ്കിൽ അതിന്റെ മധ്യസ്ഥ മുഖാന തീർക്കുക. അപ്പൊ ഇതൊക്കെ മാറി വേറെ തലങ്ങളിലേക്ക് ഇന്ന് മാറ്റപ്പെടുകയാണ്. അപ്പം ഒരു വീട്ടിലുണ്ടാകുന്ന പ്രശ്നം നാലാളും അറിഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ ഭാര്യയുടെ മേൽ അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ മേലുള്ള വാശി തീർക്കാം എന്നാ ഇന്ന് സമൂഹത്തിൽ. അപ്പൊ ബന്ധങ്ങളൊക്കെ എത്രമാത്രം മോശമായ തലങ്ങളിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ് അല്ലെ. അപ്പം ഇന്ന് ഒത്തിരി ഒത്തിരി നമുക്ക് ഐസക്കത്തിലൊക്കെ ഇങ്ങനെ പരിപാടിയിലായിരുന്ന അവസരത്തിലൊക്കെ ഒരുപാട് ഫാമിലി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തിടക്കുക. അതിനെക്കുറിച്ച് അനുഭവങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇവർ അച്ഛൻ തൊട്ടാൻ പറയുന്നതൊന്നുമല്ല, ഇതിനൊരു ഔദ്യോഗിക ഫലമായതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ പറ്റി കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ പ്രത്യേകിച്ച് ഓട്ടോമോസിനൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം അതാണ്, നമ്മുടെ നമ്മുടെ ഏത് പ്രശ്നങ്ങളും നമ്മുടെ വീടിന്റെ ചുവരിനുള്ളിൽ തീർക്കാവുന്നതാണ്. വാസ്തവത്തിൽ ഒരു കിടപ്പറയിൽ തീർക്കാവുന്ന വിഷയങ്ങളാണ് കുടുംബ ബന്ധങ്ങളിലെ പല പ്രശ്നങ്ങളും. പക്ഷെ അതിന് ശ്രദ്ധിക്കാതെ അവരവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുവാനും അവരവരുടെ വാശിയെ ഉയർത്തി കാണിക്കാനും നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണെന്നുള്ളത്, ആത്യന്തികമായ നഷ്ടത്തെ പറ്റി ആരും ബോധവാനാകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കുടുംബ പ്രശ്നങ്ങളെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഒത്തിരി ഇതൊരു പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ എന്തൊക്കെയാ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, പള്ളിയിലൊക്കെ കാണുമ്പോൾ വളരെ സൗഹൃദമായി തോന്നുന്ന ചില ബന്ധങ്ങളിൽ ബന്ധങ്ങൾ പോലും വളരെ ആഴമായിട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്ക് പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു കലകളിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ തമാശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുമ്പോൾ വളരെ നിസ്സാരമായ ചില ഈഗോ പ്രശ്നങ്ങളിലുമേല പല ബന്ധങ്ങളും ഇങ്ങനെ വേർതിരിക്കപ്പെടുന്നത്. അപ്പം ഒരു എന്റെ പങ്കാളി ഒരു ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഞാൻ അപകീർത്തിപ്പെടുത്തുമ്പോൾ വേദനിക്കുന്ന ഒരു മനസ്സ് അവർക്കും ഉണ്ടെന്നുള്ളൊരു ചിന്ത നമ്മൾ പുരുഷന്മാരായാലും സ്ത്രീകളാണെങ്കിലും വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതാണ് അല്ലേ. കാരണം ഓരോ മനുഷ്യനും നീർന്നൊരു ഹൃദയമുണ്ട്. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ താങ്ങാത്തുന്ന ഒരു പരിധിയുണ്ട്. അപ്പൊ പ്രശ്നം എത്രയായ ചെറുതായിക്കോട്ടെ വെറുതായിക്കോട്ടെ, ഓരോ മനുഷ്യരും ആ പ്രശ്നങ്ങൾ മൂലം നീറുന്ന വേദനിക്കുന്നൊരു മനുഷ്യൻ ഒരു മനസ്സുണ്ട്. ആ മനസ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെത്തുവാനും ആ മനസ്സുണ്ടാക്കിയെടുക്കുന്ന തളർച്ചയെപ്പറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോധവാന്മാരായി കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കയ്യിറക്കി വാട്സപ്പിൽ ഇങ്ങനെ ഒരാളുടെ തമാശ ചെയ്തിരുന്നു, കുടുംബമാകുന്ന കഞ്ഞിയിലെ അരിയാണ് പുരുഷൻ. കുടുംബം എന്ന് പറഞ്ഞൊരു കഞ്ഞിയാണ്, ആ പല കുടുംബങ്ങളും കഞ്ഞിയാണ്, ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കുടുംബമാകുന്ന കഞ്ഞിയിലെ അരിയാണ് പുരുഷൻ, ആ അരിയിലിടുന്ന ഉപ്പാണ് താരൻ ഭാര്യ. കാരണം കഞ്ഞി കുടിക്കണമെങ്കിൽ ഉപ്പ് വേണമല്ലോ, ഫാദർ കഞ്ഞി ഫാദറോട് കുടിക്കുക ഉപ്പ് വേണം. പക്ഷേ ഈ കുഴപ്പമല്ല, അറിയാം ഈ ഉപ്പ് പറയുവാണ് അരിക്ക് തുല്യമായിട്ട് ഉപ്പിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കഞ്ഞി എന്ത് പറ്റും, കഞ്ഞിയുടെ അളവിൽ ഉൾപ്പെട്ടാണ് എന്താ പ്രശ്നം. അപ്പൊ ഇന്നത്തെ വിഷയമാണ് അല്ലേ, ഇങ്ങനെ തുല്യത കണ്ടെത്താനായിട്ട് പോകുമ്പോഴാണ് പല കഞ്ഞികളും ഉപയോഗശൂന്യമായിട്ട് മാറുന്നത്, പല കുടുംബങ്ങളും ഉപയോഗശൂന്യമായി മാറുന്നത്. ഈ തുല്യത തുല്യതയൊക്കെ വേണം നല്ല കാര്യങ്ങൾക്കൊക്കെ അല്ലേ, പക്ഷെ അല്ല. എന്തോ അത് ചില ഡിഗ്രി കൂടിപ്പോയതാ കേട്ടോ. ഓട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് പരസ്പരം ഇതാണ്. ഞാൻ കഴിഞ്ഞ ഈ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയത്തില്ല, ഞാന് കണ്ണൂരൊരു പള്ളിയിൽ വികാരിയായിട്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഭർത്താവ് ഫോൺ വിളിച്ച് പറഞ്ഞു, അച്ഛാ എന്റെ ഭാര്യയെ കാണാനില്ല. കഥയല്ല നടന്നപ്പോ ഭാര്യയെ കാണാനില്ല. അപ്പൊ എനിക്ക് വളരെ അടുപ്പമുള്ളൊരു കുടുംബം, അപ്പം എനിക്കറിയാം അങ്ങനെ എന്ത് പറ്റിയ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഇങ്ങനെ പറമ്പില് കൃഷി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ ഗൾഫിലാണ്. അവധിക്ക് വന്നിട്ടോ ചെയ്തോണ്ടി കപ്പ നട്ടോണ്ടിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടായി, അവൾ ഇറങ്ങി ഓടി വെച്ചാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയാം ഒരു ഇച്ചിരി ഒരു പള്ളിയിലൊക്കെ വരുന്നൊരു സ്ത്രീ ആയതുകൊണ്ട് അവിടെ പോകുന്നുള്ളൂ എനിക്കറിയാം. അപ്പൊ ഞാനിങ്ങനെ പള്ളിയുടെ അടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. ഞാൻ പതുക്കെ ബൈക്ക് എടുത്ത് പള്ളി തന്നു, പള്ളി ഇവിടെ തുറന്നിട്ടുണ്ട് പള്ളി. ഞങ്ങൾ എപ്പോഴും പതിലൊക്കെ ഇങ്ങനെ പള്ളി തുറന്നിട്ടുണ്ട് കണ്ടൂർ കേളാത്തിന്റെ പള്ളി, പരുവത്തിനോട് നാട്ടിൽ പള്ളിയാണ്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പരുവത്തിനോട് തിരിച്ചേക്കൊണ്ട് അവിടെ ആ തിരിച്ചേക്കത്തിന്റെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അടുത്ത് വന്നിരുന്ന കസാറായി കേട്ടു എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അച്ഛാ എന്നെ അങ്ങനെ വാർത്തത്തിൽ വിട്ട് വട്ടാ വന്നു, എന്നെ ജീവനെ പേടിച്ചില്ല, ഞാൻ കൂടി വന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ അയാളെ വിളിച്ചു, ഇയാൾ തന്നെ വിട്ടാനായിട്ട് പോയത്. അപ്പൊ പിന്നെ ആദ്യം പറഞ്ഞു ഇവിടെ പേടിക്കണ്ട, ആ ആര്യ എന്റെ അടുത്ത് അതിനുണ്ട്, പള്ളിയിലുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഏതായാലും നിങ്ങൾ വന്നു സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ സംഭവം ശരിയായി, അയാൾ വാർത്തത്തിട്ട് വട്ടാ വന്നതാണ്. അപ്പൊ വെട്ടാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിങ്ങനെ പണി എടുത്തുകൊടുക്കുന്നപ്പോഴ് ഇവരുടെ ഉള്ളിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല, അയൽപക്കത്തെ ഒരു ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ത്രീ എപ്പോഴും ഇയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അത് ഉണ്ടാവില്ലെന്നുള്ളത് അതിന്റെ ഒരു ഇതാണ്. പക്ഷെ അതിനിങ്ങനെ പലപ്രാവശ്യം ബഹളം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് വീണ്ടും പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വന്നാലും കയ്യിൽ വെട്ടാനൊന്നും അല്ലെങ്കിൽ പിന്നെ വാക്കി ഇങ്ങോട്ട് ഓടി വന്നു, വന്നു കഴിഞ്ഞ് പേടിച്ചാള് ഓടിച്ചാടി നേരെ പള്ളി വന്നതാണ്. ഇപ്പോഴത്തേക്ക് പിന്നെ അധികം പേരറിയാതെ തന്നെ പിന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, വാസ്തവത്തിൽ എന്ത് തന്നെ പ്രശ്നമായിക്കോട്ടെ അത് വീടിനുള്ളിൽ പരിഹരിക്കാവുന്നൊരു ചെറിയ വിഷയമാണ്. പക്ഷെ ആ പ്രശ്നങ്ങൾ എന്തുമാത്രം മോശമായ തലത്തിലാണ് ഉണ്ടാകുന്നതെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം, പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് വ്യവസായപ്പെടുന്ന നിലപാട് വാസ്തവത്തിൽ വ്യവസായപ്പെടുത്തുന്നത് ഈ സ്ത്രീയെ ഉപേക്ഷിക്കരുതെന്ന്, ഉപേക്ഷിച്ചാലും അവർക്ക് ലോകാപവാദം ഉണ്ടാകരുതെന്ന് തോന്നിപ്പിക്കുവാൻ വ്യവസായത്തിനുണ്ടായ ഒരു കാരണമുണ്ട്. നമ്മൾ ഈ ഭാവം വായിക്കോടെ പറയുന്നുണ്ട്, അങ്ങനെ അവൻ നിലച്ചിരിക്കുമ്പോൾ അവൻ എങ്ങനെ പ്രത്യക്ഷമായെന്ന് പറഞ്ഞത്, അവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷമായെന്ന് പറയുന്നത് അല്ലെ. വാസ്തവത്തിൽ ഈ യൗവസിനെ സംബന്ധമുള്ളത് നീതിമാനന്റെ മനുഷ്യനാണ്, അദ്ദേഹത്തിന് താങ്ങാവുന്ന അപ്രമായ ഒരു പ്രശ്നമാണ്. ഒരു പക്ഷെ എന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഒരു വലിയ മാനസിക സംഘർഷം ഈ മനുഷ്യനുണ്ടായപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് കാണുന്നു, ആരോടും പറഞ്ഞില്ല, ഒരാളോട് മാത്രം പറഞ്ഞു. ആരോടായിരിക്കും? സ്വർഗത്തിലെ അപ്പനോടായിരിക്കും അല്ലേ? അന്ന് രാത്രിയിൽ ഇദ്ദേഹം നിലച്ചിരിക്കുമ്പോഴ ദൈവമേ എനിക്ക് ഈ പ്രശ്നം ഉത്തരം കണ്ടെത്തരണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും. ആ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് സ്വപ്നം നിറഞ്ഞു വന്ന ദൈവം ഈ അവസരത്തിന് അത്യന്തികമായ തന്റെ ജീവിതത്തിൽ വലിയ സംഘർഷങ്ങൾക്ക് ഉത്തരമായത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ പരിഹരിക്കപ്പെടേണ്ട ഏക മാർഗം ദൈവത്തോട് ചോദിക്കുക എന്നുള്ളതാണ്. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, ദൈവത്തോട് ആലോചിച്ചിട്ട് ചോദിക്കുന്ന എന്ത് വിഷയത്തിലും ദൈവം ഉത്തരം തരണമെന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ അവസ്ഥ. ഈ പറയുന്ന പ്രസംഗിക്കുന്ന ഞാനായാലും ഏത് ഇവിടെയിരിക്കുന്ന വിദ്യാർത്ഥിമാരൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. കുടുംബജീവിതം എന്ന് പറയുന്നത് കാരണം ഓരോരുത്തരും ഓരോരുത്തരും എല്ലാം വ്യത്യാസമാണ്. ഒരു രണ്ട് പങ്കാളികള് അവർ ജനിച്ച അവസ്ഥ, അവരുടെ ചിന്താഗതികൾ, അവർ വളർന്നു വന്ന പശ്ചാത്തലം, അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം ഒരു വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ഭാര്യ ഭർത്താവ് മരിക്കുന്നതിന് പറയും ഒരു വീട്ടിൽ താമസിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതം. കാരണം ഒരു അത്ഭവമില്ലാത്ത രണ്ട് വ്യക്തികൾ വന്നിട്ട് താമസിക്കുന്നത് അത്ഭുതം തന്നെ അല്ലേ? കാരണം 90% വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് മനുഷ്യരാണ്. അപ്പൊ അവരെ ഒന്നാക്കി തീർക്കുന്നതിന് പിന്നിൽ ദൈവം ഉണ്ടാക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞ ശക്തമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും ആ കൂട്ടിത്തന്ന ദൈവസന്നിധിയിൽ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴ് സ്വർഗത്തിലെ ദൈവം ആ പ്രശ്നങ്ങളെ പരിഹരിക്കത്തക്കവണ്ണം ഉത്തരം പറഞ്ഞു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഈ അവസരത്തിന്റെ ജീവിതം ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് അവിടെ മറുപടി നൽകി എന്നുള്ളതാണ്. നമുക്കറിയാം തുറന്നുള്ള സംഭവമൊക്കെ അവസര ജീവിതത്തിൽ നമുക്കറിയാം. അപ്പം അവസരം എന്ന് പറയുന്നത് നീതിമാനാണ്. ഒന്ന്, താനായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസ സംശയതയോടെ താൻ നീതി പുറത്തി എന്നുള്ളതാണ് വ്യവസായത്തിന്റെ നീതിയുടെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമതായിട്ട്, ആ നിയമം അനുശാസിക്കുന്നതിനപ്പുറമായി തന്റെ പങ്കാളിയാകുന്ന സ്ത്രീക്ക് ഒരു പ്രയാസം ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ അതിജീവിക്കത്തക്കവണ്ണമുള്ളൊരു നീതി വ്യവസായത്തിന്റെ ജീവിതത്തിൽ കാണിച്ചു എന്നുള്ളതാണ് വ്യവസായത്തിന്റെ ജീവിതത്തിലെ നീതിയുടെ രണ്ടാമത്തെ ഘട്ടം. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. മൂന്നാമതായിട്ട് വ്യവസായത്തിന്റെ ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മൾ അവസാന ഭാഗം വായിക്കുമ്പോൾ എന്താ പറയുന്നത്, പരിശുദ്ധാത്മാവെന്ന ഒരു അവസാനം വായിക്കുമ്പോൾ യൗസേഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കുവരെ അവളെ പരിഗ്രഹിച്ചില്ല. എന്താ അവിടെ പറയുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം ദൂതൻ എന്ത് പറഞ്ഞോ അതുപോലെ ജീവിതത്തിൽ ചെയ്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തെ ദൈവത്തിന്റെ ഇഷ്ടമാക്കി മാറ്റുകയല്ല ചെയ്തത്, പിന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തെ സ്വന്തം ഇഷ്ടമാക്കി തീർത്തു എന്നുള്ളതാണ്. യൗസേഫിന്റെ നീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ദൈവം നമ്മളൊക്കെ ഞാനും നിങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് നമ്മളൊക്കെ നീതിമന്മാരെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താ, നമ്മൾ പലപ്പോഴും നമ്മുടെ ചില ചോയ്സ് ഉണ്ട്, ആ ചോയ്സിനെ ദൈവത്തിന് ഇഷ്ടമാക്കി മാറ്റുക എന്നാണ് അല്ലെ. പക്ഷെ ഇവിടെ യൗസേഫ് ദൈവത്തിന്റെ ഇഷ്ടത്തെ നമുക്കറിയാം. ഹോസിയ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന കഥയാണ് അല്ലേ. ഹോസിയയുടെ ദൈവം നമ്പരാൻ പറഞ്ഞു, നീ ചെന്ന് ആരെ കല്യാണം കഴിക്കണമെന്നാ, പോയി വേശിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞു അല്ലേ. എന്താ അദ്ദേഹം ചെയ്തത്? സാധാരണ രീതിയിലാണ് മനസ്സിലാക്കാൻ ദൈവം എന്നത് ഇദ്ദേഹം ഏതൊരു കോല ചാതി എന്നോട് ചെയ്യണോ അല്ലേ. സമൂഹം മുഴുവൻ കല്ലെറിയാൻ ബന്ധിക്കപ്പെട്ട ഒരു വേശിയെ പോയി കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും മടിച്ചില്ല, എന്ത് ചെയ്തു? ഒരു മടിയും കൂടാതെ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. ചെയ്തു മാത്രമല്ല അവരിൽ മക്കളെ അവർ ഉത്പാദിപ്പിക്കത്തക്കവണ്ണം ദൈവത്തോട് അനുസരണ കാണിച്ചു എന്നുള്ളതാണ് ആ പ്രവാചകന്റെ ആ പ്രത്യേകത. ദൈവത്തെ അനുസരിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഇവിടെ യൗസേഫ് ചെയ്ത ഏറ്റവും വലിയ നീതി അതാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തെ അനുസരിച്ചു എന്നുള്ളതാണ് യൗസേഫിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുക. ഈ മാതാവിന്റെ ജീവിതത്തിലാണെങ്കിലും ചോദ്യം ചെയ്യാതെ, ഏതൊരു മനുഷ്യൻ ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുന്നുവോ അവരാണ് ഏറ്റവും വലിയ നീതിമാന്മാര്. വാസ്തവത്തിൽ ഒരു നീതിമാനാണ് പരിശുദ്ധനാകാനുള്ള ഏറ്റവും വലിയ സാധ്യത കേട്ടോ. ഒരു നീതിമാന് പരിശുദ്ധനാകാനുള്ള ഏറ്റവും വലിയ സാധ്യത കേട്ടോ. കാരണം സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ പാലിക്കുന്നവർ നീതിമാനാണ്. ആ നിയമങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അവൻ വിശുദ്ധരായിട്ട് മാറ്റപ്പെടുകയാണ്. ഇവിടെ യൗസേഫ് ഒരു പുണ്യവാളനായിട്ട് മാറ്റപ്പെട്ടത് ആ ദൈവത്തിന്റെ നിയമത്തെ അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ആ വലിയ ചുമതലയെ വളരെ സന്തോഷത്തോടുകൂടി പാലിക്കുവാൻ തക്കവണ്ണം യൗസേഫ് ആഗ്രഹിച്ചു പോകണം. അപ്പൊ പലപ്പോഴും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ചില ഇഷ്ടങ്ങളുണ്ട്. ചില ആ ഇഷ്ടങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ അത്ര സുതാര്യമായ തോന്നുന്നില്ല, പക്ഷെ ആത്യന്തികമായ നന്മ ആ ദൈവത്തെ അനുസരിക്കപ്പെടാം, യാതൊരു സംശയവുമില്ല. ഇവിടെ യൗസേഫിന്റെ ജീവിതത്തിൽ യൗസേഫിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാം? എന്താ ഏറ്റവും വലിയ അനുഗ്രഹം? ലോകരക്ഷകന് പേരിടാനുള്ള അവകാശം ആർക്ക് ലഭിച്ചു? യൗസേഫിന് ലഭിച്ചു. വലിയ കാര്യം, ദൈവത്തിന് പേരിടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. നീ അവൻ യേശു എന്ന് പറഞ്ഞു വിളിക്കണം. അത് പഴയ ദൈവത്തിൽ അപ്പന്മാരുടെ അധികാരമാണ്. നമുക്കറിയാമല്ലോ സഖറിയ പുരോഹിതൻ യോഹന്നാൻ സ്നാവ് ജനിക്കുമ്പോൾ എന്ത് പേരിടുമെന്ന് പറയുമ്പോൾ മാതാവ് ഇങ്ങനെ യോഹന്നാൻ എന്ന് പറയുന്നു. പക്ഷേ അത് ഫൈനലൈസ് ചെയ്യുന്നത് ആരാ? പുരോഹിതന. കാരണം ഇതിന്റെ ചാർത്തക്കാർ ഇങ്ങനെ പേരില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഫൈനലൈസ് ചെയ്യാനായിട്ട് സഖറിയാവിൽ എടുത്തു കൊടുക്കും. സഖറിയാവ് ഒരു റൈറ്റിംഗ് ടാബ്ലറ്റ് ചോദിക്കുന്നു, അത് എഴുതുന്നു, അവന്റെ പേര് യോഹന്നാൻ. കാരണം അപ്പന്റെ ഒരു വലിയ അവകാശമാണ് ഇവിടെ. ക്രിസ്തു ഒരു പേരിടാൻ അപ്പന് കൊടുക്കുന്നതാണ്, യേശു എന്ന് പേരിടാൻ തക്കവണ്ണം ദൈവം യൗസേഫിന് അധികാരം കൊടുക്കുന്നുള്ളതാണ്. അപ്പം വേദവസ്തുത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാനായിട്ട് നമ്മൾ കരുതേണ്ട ഒരു വ്യക്തിയായിട്ടാണ് യൗസേഫിനെ നമ്മൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയിൽ എന്തോ ഒരു തള്ളപ്പെട്ടു പോയ ഒരു വിശുദ്ധനായിട്ടായിരിക്കും പലപ്പോഴും യൗസേഫിനെ തോന്നുന്നത്. എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം, മാതാവ് കഴിഞ്ഞാൽ സെക്കൻഡായിട്ട് ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിശുദ്ധൻ യൗസേഫിനെ വളരെ. പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അത് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കിയുള്ളവരെ ഓർക്കാറുള്ളൂ. കാരണം അത്ര വിശുദ്ധിയുള്ള മനുഷ്യൻ തന്നെയാണ് മാതാവിനെ പോലെ തന്നെ. മാതാവ് ഹൃദയത്തിൽ ഉദരത്തിൽ വസിച്ചെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചെങ്കിൽ യൗസേഫ് തന്നെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു മകനായിട്ട്. അത്ര വിശുദ്ധനായ മനുഷ്യനാണ് യൗസേഫ് എന്ന് പറയുന്നത്. കാരണം ക്രിസ്തുവിന് പേരിടാൻ തക്കവണ്ണം. അതുകൊണ്ട് തീർച്ചയായിട്ടും യൗസേഫിന്റെ ജീവിതത്തിൽ ആ നീതിയുടെ പാഠം, അത് സമൂഹത്തിൽ നിൽക്കുന്ന വ്യവസ്ഥയോടുള്ള നീതി, രണ്ട് ആയിരിക്കുന്ന വിശ്വാസത്തോട് താൻ കാണിച്ചിരിക്കുന്ന നീതി, മൂന്നാമതായിട്ട് ദൈവിക പദ്ധതിയോട് താൻ കാണിച്ചിരിക്കുന്ന നീതി, ഈ നീതിയാണ് പലപ്പോഴും ഓരോ വ്യക്തികളെ സമൂഹത്തിൽ സമുന്നതരായി നമ്മൾ വീണ്ടെടുക്കുന്നത്. രണ്ട് ശ്രേഷ്ഠരായ പിതാക്കന്മാരെ ഈ ദിനങ്ങളിൽ നാം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഒന്ന് പരിശുദ്ധ മർത്തമാസ്ലിഹയാണ്. മർത്തമാസ്ലിഹയുടെ രക്തസാക്ഷി ദിവസം 24 തീയതിയാണ് നമുക്കറിയാം. എനിക്ക് ഏറ്റവും കൂടുതൽ സഭ മുഴുവൻ, ഇതെല്ലാം പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, സഭ മുഴുവൻ ഏറ്റവും പ്രാധാന്യത്തോടെ വലിയ മാതാവിന്റെ കഴിഞ്ഞാൽ ഈ പരിശുദ്ധ സഭ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ട പെരുന്നാൾ പരിശുദ്ധ മർത്തമാസ്ലിഹയാണ്. കാരണം ഈ സഭ ഉണ്ടായത് തന്നെ, ഞാൻ നിങ്ങൾ ഇരിക്കുന്നത് തന്നെ ആ ഒരു പുണ്യവാന്റെ പാരകത്തിലൊന്നും വിശേഷം ഒഴിച്ചതുകൊണ്ട് നമുക്കൊന്നുമില്ല. അതുപോലെ തന്നെ സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്റിയോക്ക്, ഈ കടുത്ത മരക്നാത്യോസിന്റെ ഓർമ്മയാണ് ഇന്നും നാളെയുമായിട്ട്. മർത്തമാസ്ലിഹ കുന്തലക്ക ദിവസം ഇന്നലെയായിരുന്നു, 21 ഈ രണ്ട് വിശുദ്ധന്മാരും ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും മാതൃകയുള്ള രണ്ട് പിതാക്കന്മാരാണ്. നമുക്കറിയാം ഇഗ്നാത്യോസ് എന്ന് പറയുന്നത് അദ്ദേഹം ക്രിസ്തു കയ്യിലെടുത്ത് എടുത്ത കുഞ്ഞായിട്ടാണ് ഇഗ്നാത്യോസ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, അദ്ദേഹത്തിന്റെ മറ്റൊരു തിയോഫോറസ്ന ഗ്രീക്ക് പിതാക്കന്മാരൊക്കെ തിയോഫോറസ് പറയുന്നത്, തിയോഫോറസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വഹിച്ചവൻ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വഹിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്, ദൈവത്തെ വഹിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തെ വഹിക്കുന്ന അർത്ഥത്തിലാണ് അദ്ദേഹം. പ്രത്യേകിച്ച് അന്ത്യോക്യയിൽ ആദ്യത്തെ ബിഷപ്പായിരുന്നു ഇഗ്നാത്യോസ്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ഇപ്പോഴും ഏൻഷ്യന്റ് ചർച്ചിലൊക്കെ അദ്ദേഹം ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങളൊക്കെ ഇപ്പോഴും അവരുടെ കലോലിക ലേഖനങ്ങളായിട്ടാണ് അവരൊക്കെ കാണുന്നത്. നമ്മളും അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. ഞാനായിരിക്കുന്ന ലെടവപ്പള്ളി കത്തോലിക്ക സെന്റ് ഇഗ്നേഷ്യസ് നാമത്തിലുള്ള വലിയൊരു പള്ളിയാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ വളരെ ആദരവോടുകൂടി കാണുന്ന രണ്ട് പിതാവാണ് ഈ ഇഗ്നാത്യോസ് സ്നാവയും. ഈ രണ്ട് പിതാക്കന്മാരും ദൈവത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യരാണ്. അദ്ദേഹം ട്രാജൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം സിംഹത്തിന്റെ കൂട്ടിൽ ഇടപെട്ട് വധിക്കുകയായിരുന്നു മാർക്കിനാഥ്യോസിനെ. അത്രമാത്രം പ്രാധാന്യമുള്ള സഹതാപരണം പ്രാപിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് മർത്തമാസ്ലിഹയാണെങ്കിലും ഈ ശ്രേഷ്ഠ ഇഗ്നാത്യോസ് ആണെങ്കിലും സ്വന്തം ഇഷ്ടത്തെ ദൈവത്തിന് ഇഷ്ടമാക്കിയില്ല, ദൈവത്തിന് ഇഷ്ടത്തെ സ്വന്തം ഇഷ്ടമാക്കി അതിനുവേണ്ടി ജീവിച്ച് മരിച്ച് ത്യാഗം ചെയ്ത ശ്രേഷ്ഠ പിതാക്കന്മാരാണ്. തീർച്ചയായിട്ടും ഇതുള്ള പിതാക്കന്മാരുടെ ഓർമ്മ അല്ലെങ്കിൽ അവരുടെ മധ്യസ്ഥത നമുക്ക് വലിയ ആത്മീയ ഫലം, ആത്മീയ ബലം നമുക്കുണ്ടാക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ വള്ളിക്കാട്ട് തയ്യാറായിൽ കബറടക്കപ്പെട്ട ഒന്നാം രണ്ടാം കാതോലിക്ക ബാബായുടെ ഓർമ്മയാണെന്നുള്ള കാര്യം നമുക്കറിയാം ഈ ജനങ്ങളോട്. അദ്ദേഹത്തെ 90 ഓർമ്മയാണ്. ഈ പിതാക്കന്മാരുടെയൊക്കെ മധ്യസ്ഥത നമുക്ക് കാവലായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സ്മരിക്കുന്നു.
റൂബോറോ പ്രാർത്ഥനാ സംഗമത്തിന്റെ പ്രധാന ചുമതലക്കാരൻ പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ, ക്രിസ്മസിന്റെ തിരക്കിനോടിടയ്ക്ക് പ്രത്യേകിച്ച് കരോൾ സംഘം ഭവനങ്ങൾ സന്ദർശിക്കുന്നു. നോമ്പ് നോക്കുന്നവർക്ക് അത് നോമ്പായിട്ട് അതിന്റെ അനുഷ്ഠാനത്തിലൂടെ കടന്നു പോകുന്നു. നോമ്പ് നോക്കിയാലും ഇല്ലെങ്കിലും 25 ഒരു ദിവസമുണ്ടല്ലോ, അതിന്റെ പ്രത്യാശയിൽ ജീവിക്കുന്ന ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിൽ ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയാ പറഞ്ഞു. ഇങ്ങനെ അക്കം ഇട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചു കേട്ടൊരു വേദഭാഗത്തെ അല്പം കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതി ചേർക്കത്തക്കവണ്ണം വളരെ വിശദമായിട്ടും ഭംഗിയായിട്ടും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ രാജേഷത്തിന് തീർച്ചയായിട്ടും സാധിച്ചു. ജോസഫ് നീതിമാനാകൊണ്ടും ലോകാപവാദം അവൾക്ക് വരുത്തുവാൻ മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ പ്രിയപ്പെട്ട അച്ഛൻ സമ്മാനിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചില കാര്യങ്ങൾ. ഒരു വേള പുതുതായി ദേവാലയ ശുശ്രൂഷയിൽ വികാരിയായി സ്ഥാനമേറ്റ് ചെന്ന ഒരു ദേവാലയത്തിൽ കൂതോശീത്തോയും ഭൂതോശീത്തോയും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഓരോ ആഴ്ചയും നമുക്ക് ഓരോ മനുഷ്യരെ കുറിച്ച് പഠിക്കാനുള്ള സന്ദർഭം കിട്ടുക. പ്രത്യേകിച്ച് പറഞ്ഞാൽ സെക്കറിയാവുണ്ട്, എലിസബത്ത് ഉണ്ട്, യോഹന്നാനുണ്ട്, ജോസഫ് ഉണ്ട്, കന്യക മറിയ. ഇതെല്ലാം കൂടെ അവസാനം സംഗമിക്കുന്നത് ഒരു വലിയ സമുദ്രം, അതാണ് കർത്താവിന്റെ മനുഷ്യാവതാരം. അപ്പോൾ ഒരു ഭാഷാ അധ്യാപകനായ ഒരു മനുഷ്യൻ സരസനായിട്ട് എന്നോട് ഒന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു വെച്ചാൽ, ഇതെല്ലാം നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ പഠിക്കുക, അതുകൊണ്ട് ആ വിഷയം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല, ഒന്ന് പേടിച്ചു. ഒരു അധ്യാപകനാണ്, എന്റെ അപ്പന്റെ ഒക്കെ പ്രായമുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു നിഴല് പോലെ നടന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു തിരിച്ചറിവ്, നമ്മൾ ഈ ഓരോ വർഷവും സക്കറിയാവിനെയും യോഹന്നാനെയും മറിയാമിനെയും എലിസബത്തിനെയും ഒക്കെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ എന്തോ വരുന്നത്. ഇപ്പൊ ജോസഫിന്റെ കാര്യം പറഞ്ഞു, നീതിമാൻ. എല്ലാ ഭർത്താക്കന്മാരും വിചാരിച്ചു കാണും, ഞാൻ ഒരു ജോസഫാ, ശരിയല്ലേ? എലിസബത്തിന്റെ കാര്യം കേട്ടപ്പോ നിങ്ങളെല്ലാം തോന്നിക്കാണും, ഞാനും ഗർഭിണിയായപ്പോ ഒത്തിരി പേരെ പോയി കണ്ടായിരുന്നു, ഒരുപാട് പേരുടെ വേദന നടത്തിയായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കൈയൊക്കെ കുലുക്കി ഐ സി യൂണിറ്റിൽ കിടക്കുന്നവരെ നമ്മൾ കൈയൊക്കെ കുലുക്കി എന്താ പോണ്ടെന്നൊക്കെ ചോദിച്ച് എന്നൊക്കെ പറഞ്ഞ്, യോഹന്നാന്മാർ നമ്മുടെ ഇടയിലുണ്ട്, സക്കറിയാവ് നമ്മുടെ ഇടയിലുണ്ട്, എലിസബത്ത് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഈ ചിന്തകൾ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞെങ്കിലും അതിനൊരു അല്പം കൂടി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ തന്നാൽ, മലയാളികളെ കുറിച്ച് അവരുടെ സംഭാഷണ സമയത്ത് ഏറ്റവും കൂടുതൽ ഏത് വിഷയം സംസാരിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ എടുത്തപ്പോൾ, കഴിഞ്ഞ വർഷം നടന്ന കേരളത്തിൽ, അവർ സംഭാഷണം ഏകദേശം ഒരു മണിക്കൂർ സംസാരിക്കുമെങ്കിൽ 50 മുതൽ 75% സമയം, അതായത് 45 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ അവരുടെ സംഭാഷണ വിഷയത്തിൽ എന്തായിരിക്കുള്ളൂ? ഡേറ്റയുടെ റിസൾട്ട് ഞാൻ തരുന്നില്ല, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. സെൽഫും അതിനേക്കാൾ ഉപരി അപവാദമാണ്. ഇപ്പൊ തന്നെ ഒരാൾ ഒത്തിരിയും പേര് തലകുപ്പിച്ച് അച്ഛൻ കള്ളവാ പറയുന്നത്, ഞാൻ അതിന്റെ ഡേറ്റ കൊണ്ട് കാണിക്കാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇങ്ങനെ ഒത്തിരി സ്റ്റഡി സമൂഹത്തിൽ നടക്കും, അത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളും പെട്ടെന്ന് തോന്നിയത് നമ്മൾ ഇതേവരെ അപവാദം പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അപവാദത്തിൽ, അപവാദം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി ഒരാളുടെ കുറ്റം പറയുന്നില്ല. ഇപ്പം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളും കൂടി ഇച്ചിരി കൊണ്ടിരിക്കുകയുള്ളൂ. ആ അതാണ് പ്രശ്നം. അപ്പൊ അത് സുഗന്ധമായിട്ട് മാറും. അത് അണയുന്നതിന് മുമ്പ് കണ്ടോണ്ട് നിൽക്കുന്നവന് ഇച്ചിരി സുഗന്ധം വിടും. ഈ പോക്കറ്റ് അടിക്കാരനെ ബസ് സ്റ്റോപ്പിൽ വെച്ചോ ബസ് സ്റ്റാൻഡിൽ വെച്ചോ പിടിക്കപ്പെട്ടാൽ, ഇവിടെ മാത്രം അങ്ങനെ സംഭവം ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ അങ്ങനെ ആൾക്കൂട്ടം കുറവാണല്ലോ, ആൾക്കൂട്ടം കാണണമെങ്കിൽ പ്ലസ് കോളനി മോളിൽ കാണാൻ പോകണം, അല്ലെ എയർപോർട്ടിൽ ചെല്ലണം, അല്ലാതെ ഇവിടെ ആൾക്കൂട്ടം കാണാൻ. പിന്നെ പള്ളിയിൽ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ ആൾക്കൂട്ടം കാണാം. ജോലിയാഴ്ച പോലും ഇവിടെ ഇല്ല, അല്ലെ സെയിലും ഒക്കെ. അതെന്നാൽ ഞാൻ പറഞ്ഞത് എന്ത് വിഷയം പറഞ്ഞോണ്ടിരുന്നേ? അപവാദമല്ല, പോക്കറ്റ് അടിക്കാരന്റെ കാര്യം. അപ്പൊ നമ്മൾ ഈ പോക്കറ്റ് അടിക്കാരനെ കണ്ടു കഴിഞ്ഞ് പോലീസ് പിടിച്ചാലും നമ്മളെല്ലാം കൂടെ ഒന്ന് കൂടി ചെല്ലും. ചെന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? നമ്മുടെ വക ഒരു ഇടി അവന് കൊടുക്കും. അവൻ ആരാന്നും അറിയത്തില്ല, നമ്മുടെ പോക്കറ്റ് അവൻ അടിച്ചതുമില്ല. അല്ലെങ്കിൽ ഇടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കമന്റ് എങ്കിലും പാസ്സാക്കിയിട്ട് പോകും. അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഒരുപാട് പ്രാവശ്യം അപ്പന്റെ പോക്കറ്റ് നമ്മൾ അടിച്ചതാ. അത് മറച്ചു വെച്ചുകൊണ്ടാണ് പോക്കറ്റ് അടിക്കാരനെ വലിയ കുറ്റവാളിയായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത്. എന്നാൽ ജോസഫിന് കിട്ടിയ അവസരത്തെ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിച്ചു എന്ന് അച്ഛൻ ചില വാക്കുകളിലൂടെ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ഈ സംഭാഷണ ശൈലിയിലും സംസാര സമയത്തും നമ്മുടെ ആശയവിനിമയ വേദികളിലും ഏറ്റവും കൂടുതൽ സമയം മറ്റ് വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരും സ്വന്തം കുറവുകളെ കുറിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലൂടെ ജീവിക്കുക. സംസാരിക്കുന്ന ഞാനും അതൊക്കെ തന്നെയാണ്. പള്ളിയെ എപ്പോഴും നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് നന്നാകാൻ വേണ്ടി ഞാനൊരു ദിവസം എടുക്കാറുണ്ടോ? എനിക്ക് നേരെയാകാൻ വേണ്ടി സഭാജീവിതത്തിൽ ഞാൻ അല്പസമയം മാറ്റിവെക്കാറുണ്ടോ? ഈ കൃത്യം ഭംഗിയായി വിജയിപ്പിച്ചത് എങ്ങനെയെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു. ഞാൻ അതിനോട് അടിവരയിടുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചത്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ കട്ടിലയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ, പ്രത്യേകിച്ച് കിടക്കുമ്പോൾ തന്നെ, ചിലരൊക്കെ പറയും ഉറക്കം വരുന്നില്ല, എന്താ കാര്യം? ഈ ഉറക്കം വരാത്തത് നമ്മുടെ തലയിൽ ആവശ്യത്തിനേക്കാൾ കൂടുതൽ വലിയ മസ്തിഷ്കം ഉള്ളത് കൊണ്ടാണ്. അത് ബ്രെയിൻ മറ്റേ കണ്ണനല്ല ഞാൻ പറഞ്ഞത്, വലിയ ഭാരവും കൊണ്ടാണ് നമ്മൾ കട്ടിലിലോട്ട് പോകുന്നത്. സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കുമ്പം ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഒരു കമന്റ്, കുഞ്ഞുങ്ങൾ കട്ടിലിലോട്ട് പോകുമ്പോൾ എന്തുവരത്തുണ്ടാ പോകുന്നത്? അവർ ടോയ് അല്ലെങ്കിൽ ചെടിപേർ കൊണ്ടാ പോകുന്നത്. ഇതുപോലാണ് എല്ലാ മനുഷ്യനും, നമ്മൾ അത് ഒരു പർട്ടിക്കുലർ ഐറ്റമായിട്ട് കൊണ്ടുപോകുന്നില്ല, തലയിൽ ഒത്തിരി ഭാരം വെച്ചുകൊണ്ടാ പോകുന്നത്. ഈ ഭാരം വെച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റും. ഈ ഉറക്കമെന്ന് പറഞ്ഞാൽ തന്നെ എന്തുവാ, കോശങ്ങളെയും നമ്മുടെ ചില കാര്യങ്ങളെയും പൂർണ്ണമായിട്ട് നമ്മുടെ ചിന്തകൾക്കപ്പുറമായി വിട്ടുകൊടുക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഉറക്കം. ഉറക്കം ഉണ്ടാകാത്ത എന്താ കാര്യം? ഇത് വിട്ടുകൊടുക്കാൻ നമ്മൾ പറ്റുന്നില്ല. ഇങ്ങനെ ഞാനും ഇത് അനുഭവിച്ചിട്ടുള്ള ആളാണ്. അത് സഭാ ജീവിതത്തിലും എക്സാമിന്റെ ജീവിതത്തിലും അല്ലെങ്കിൽ ചില കമന്റുകൾ കേൾക്കുമ്പോഴും ചിലരുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴും, പക്ഷെ സ്വന്തം കാര്യം ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് സഭാ ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ തരാറുണ്ട്. ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം ഈ നീതിമാന്റെ അനുഭവത്തിലേക്ക് വരാൻ അവസരം തരാതെ തന്നെ മറ്റുള്ളവർ നീതിമാന്മാരാണോ എന്നുള്ളൊരു ഫ്രെയിമിലൂടെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാ പള്ളി താമസിച്ചു വരുന്നവരെ നമ്മൾ എന്ത് പറയും, അവൻ ഇത്ര നേരം എവിടെയായിരുന്നു? ഇത് നീതിമാന്റെ ലക്ഷണം. അപ്പം നമ്മൾ നിൽക്കുന്ന നീതിമാന്റെ സ്ഥാനത്താണ്, ഏറ്റവും മുമ്പിലോ അല്ലെ രണ്ട് കുർബാന ക്രമം വായിച്ചോ അല്ലെ രണ്ട് മൂന്ന് ഭാഷയിലുള്ള കുർബാന ക്രമം ഒക്കെ പിടിച്ചോണ്ടായിരിക്കും നിൽക്കുന്നത്. ബൈബിളിലും ചിലപ്പോൾ ഒരു പക്ഷേ ബാഗി കാണും. പക്ഷേ താമസിച്ചൊരുത്തം വന്നാൽ അവനെ നമ്മൾ നമ്മുടെ ഫ്രെയിമിലൂടെ കയറ്റിവിടും. മറ്റൊരു സഭയിലെ ഒരാൾ വന്നാലും നമ്മൾ അവനെ വെറുതെ വിടാതിരിക്കാൻ ശ്രമിക്കാറില്ല. അതിനകത്തൊരു കുറ്റം കണ്ടെത്തും. വൈദികന് ആരാധന സമയത്ത് ഒരു തെറ്റ് പറ്റിയാൽ, ഒരു അക്ഷരം തെറ്റിയാൽ നിങ്ങൾ എന്ത് പറയും? ഇതെവിടെ നോക്കി അച്ഛൻ ചൊല്ലി വേറെ ഏതാണ്ട് ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ ചിന്ത നൂറുകണക്കിന് ചിന്തയിൽ കൂടെ പോയിട്ടൊരാള് ഇത് മൊത്തമായിട്ട് കണ്ടുപിടിക്കും. ഏതോ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ, എന്റെ ഓർഡർ ഒന്ന് തെറ്റി, നാട്ടി വെച്ചൊരു പള്ളി എന്നെ ഒന്ന് തല്ലിയില്ലെന്നേ ഉള്ളൂ. അച്ഛൻ സെമിനാരി പഠിച്ചാണോ എന്ന് ചോദിച്ചു. എന്തോ പറയാനാ, പിന്നെ ഞാൻ റെഫറൻസ് കൊടുക്കേണ്ടി വന്നു. ഇന്ന ആളെന്റെ മുമ്പിൽ പഠിച്ചതാ, ഇന്ന ആളെന്റെ പുറകെ പഠിച്ചതാ, എന്റെ കൂടെ പഠിച്ച അച്ഛനാന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വന്നു. ഞാനത് പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാൽ ഈ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുന്നവനെ ദൈവം വന്ന് സന്ദർശിക്കുന്ന ഒരു രൂപം ഈ ജോസഫിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ഏത് രൂപത്തിലാ ദൈവം വന്നെ? വേദപുസ്തകം മുഴുവൻ ഇത് കിടപ്പുണ്ട്. വേദപുസ്തകത്തിൽ എത്ര ജോസഫ് ഉണ്ട്? നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ജോസഫുമാർ ഇരിക്കുന്നുണ്ട്. പക്ഷെ വേദപുസ്തകത്തിൽ അറിയപ്പെടുന്ന മൂന്ന് ജോസഫുമാരുണ്ട്. ഒന്ന് യാക്കോബിന്റെ എത്രാമത്തെ മകന? കൃത്യമായിട്ട് പതിനൊന്നാമത്തെ മകൻ, ഇളയ മകൻ ബെന്യാമിൻ, ഏറ്റവും മൂത്ത മകൻ രൂബേൻ, ഒരു മകളുണ്ടായിരുന്നു ദീന. അത് കഴിഞ്ഞുള്ള ജോസഫ് ഇപ്പൊ കണ്ട നീതിമാൻ. ഇനി മൂന്നാമതൊരു ജോസഫുമാരാ? കർത്താവിന്റെ ജനന സമയത്തും ഒരു ജോസഫ് ഉണ്ടായിരുന്നു, മരണസമയത്തും ഒരു ജോസഫ് ഉണ്ടായിരുന്നു. ഈ മൂന്ന് പേരും യഥാർത്ഥത്തിൽ നല്ല ജീവിതം നയിച്ചവരും. മൂന്ന് പേരെയും വിളിക്കാൻ കൊള്ളാവുന്ന വാക്കാണ്. പക്ഷെ മൂന്ന് പേരും പ്രതിസന്ധി കൂടെ കടന്നുപോയി. ഒരാൾ പൊട്ടക്കിണറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴാ വലിയ സംഭവമായിട്ട് മാറി. ഈ മനുഷ്യൻ പ്രായത്തിൽ ഇച്ചിരി കൂടുതലായ വ്യക്തിയാണ്. പക്ഷെ കടന്നു വന്നപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചു, ദൈവപുത്രന് പേരിടാൻ അവസരം കിട്ടിയ ആളാണ് ജോസഫ്. നമ്മുടെ സഭയില് എനിക്ക് വന്ന വളരെ തുച്ഛമായ ബാംഗ്ലൂരിലുള്ള പള്ളിയുണ്ട് സെന്റ് ജോസഫ്. ഈ അടുത്ത സ്ഥലത്ത് തുടങ്ങിയ വലിയൊരു ഒരു വൈബ്രന്റ് പള്ളിയാണ്. എനിക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട്. കോട്ടെ, അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള പള്ളികളെ നമ്മുടെ സഭയിലുള്ളു. യഥാർത്ഥത്തിൽ ഇടാൻ കൊള്ളാവുന്നൊരു നല്ല പേരാണ്. ജോലി പേരും കുറവാന്നുള്ളതല്ല. ഇനിയിപ്പോ ഏതൊരു ഇത് പള്ളി വെക്കുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് നല്ലത് ആകട്ടെ എന്നുകൂടെ ഞാൻ പറഞ്ഞെങ്കിൽ, ഈ ദർശനത്തിലൂടെയാണ് ദൈവം കടന്നു. ദർശനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ നമ്മൾ ഈ സ്ട്രെസ് ഫാക്ടർ കുറച്ചുകൊണ്ട് നമ്മൾ ഈ ചെടിബാറിനെയും ചോയിയൊക്കെ ഒന്ന് മാറ്റിയിട്ട്, നമ്മൾ ചോയി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ, അതുപോലെ നമ്മുടെ തലയിൽ ഏറ്റവും പ്രയോറിറ്റി കയറ്റി വെച്ചേക്കുന്ന ചില കാര്യങ്ങളെ കൊണ്ട് കട്ടിലേക്ക് പോകുന്നതിന് പകരം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പോകുമ്പോൾ അവിടെ വലിയ മാട്രസ് ആവശ്യമില്ല. നമ്മളിവിടെ കിട്ടുന്ന, ഞാൻ കടകളിലൊക്കെ വന്ന് കണ്ടപ്പോൾ ഇവിടെ കിട്ടുന്ന അതേ മാട്രസ് നാട്ടിൽ കിട്ടും. കയറി കിടന്ന പിന്നെ എഴുന്നേറ്റ് വരാണെങ്കിൽ ഒരാൾ വന്ന് പിടിച്ചു പോകണം. അപ്പൊ അതിനകത്ത് വെച്ചേക്കുന്ന സ്പ്രിംഗ് ഒക്കെ നമ്മളെ ആ ഫർണിച്ചർ ഷോപ്പുകാർ പരിചയപ്പെടുത്തി, ഇത് ഈ സ്പ്രിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ആ പക്ഷെ ഇതെല്ലാം കിടന്നെങ്കിൽ ഈ വേദപുസ്തകത്തിൽ തന്നെ ഒരു കല്ല് തലയിൽ വെച്ച് കിടന്നൊരു മനുഷ്യനുണ്ട്. കല്ലെന്ന് പറഞ്ഞാൽ ചെത്തി മിനുങ്ങിയ കല്ലെന്നും കൂടെ പറയുന്നില്ല, നാച്ചുറലായിട്ട് എടുത്തൊരു കല്ല്, പെട്ടെന്ന് എടുത്തൊരു കല്ല് അങ്ങോട്ട് എടുത്തു വെച്ചു, തലേണയായിട്ട് വെച്ച് കിടന്നു തുടങ്ങി. ഈ മനുഷ്യൻ എന്ത് കണ്ടു? സ്വപ്നം കണ്ടു. നമുക്ക് കാണാൻ പറ്റാത്ത എന്താ? നമ്മൾ കാണും ഭീകരമായ സ്വപ്നങ്ങളാണ് ഞാൻ കൂടുതൽ സമയത്തും കാണുന്നത്. കഴുത്തെ പിടിച്ച് നിർത്തു, അലറി വിളിക്കുന്നു. കോട്ടയം സ്റ്റുഡൻസ് സെന്ററിൽ താമസിക്കുമ്പോൾ തൊട്ടു മുമ്പിരുന്ന ചമ്മാച്ചനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന കുറച്ച് വിദ്യാർത്ഥികളുടെ വാക്ക് ഞാൻ കേട്ടു. ഞാൻ CMS കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ അത് കേട്ടിട്ട് പെട്ടെന്ന് എന്നെ പിടിച്ച് വാർഡനാക്കി. ഒരു യാദൃശ്ചികമായി പെട്ടെന്ന് പ്ലാൻഡൊന്നുമല്ല. ഒരു ദിവസം ബഹുമാനപ്പെട്ട ജോൺ തോമസ് അച്ഛൻ ന്യൂയോർക്കിലുണ്ട്, പറഞ്ഞു നാളെ മുതൽ വാർഡനാണ്. ഞാൻ സ്റ്റുഡന്റുമാണ്, അകത്ത് കയറുന്ന വാർഡനുമാണ്. ഞാൻ ആ ദിവസം സ്വപ്നം കണ്ടിട്ടത് എന്നെ പിള്ളേരെല്ലാം അവിടെ ഒന്ന് കഴുത്തെ പിടിച്ച് ഞെക്കിക്കൊല്ലുന്നതാണ്, കാലെ വെട്ടാൻ വരുന്നു, എന്തൊക്കെയോ ചെയ്യുക, എന്നെ എടുത്തുകൊണ്ട് പോവുക, തൊട്ട് CMS കോളേജിന്റെ ബാക്ക് സൈഡിൽ സെമിത്തേരിയ അവിടെ കൊണ്ടിട്ടിട്ട് എന്നെ ഉപേക്ഷിച്ചതാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഞാൻ നിലവിളിച്ചു, നിലവിളിച്ച് വാവിട്ട് ലിറ്ററലി തന്നെ കൂവി. പിള്ളേരെല്ലാം അവിടെ ഇറങ്ങി പോകും. അന്ന് എനിക്കൊരു ബുദ്ധി തോന്നി. ആ ബുദ്ധി ഇപ്പോഴും പിള്ളേർക്ക് അറിയത്തില്ല. ഞാൻ സംയമനം പാലിച്ച് ഇറങ്ങിയെന്ന് വെച്ച് ആരാടാ കൂവിയെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ അതോടുകൂടി എന്റെ വാർഡൻഷിപ്പ് അവസാനിക്കപ്പെട്ടേനെ. ഞാൻ നിർത്തുകയാണ്. ഈ ദർശനം ഉണ്ടാകണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അല്പസമയം ഇരിക്കാനും അപവാദത്തിന്റെ സമയം കുറയ്ക്കാനും സാധിച്ചാൽ നമുക്ക് ഈ നീതീകരിക്കപ്പെട്ട ജോസഫിനെ പോലെ ആകാനും ദൈവ സംസർഗത്തിലാകാനും എല്ലാ കുറവുകളെയും മാറ്റിവെച്ച് ദൈവത്തിന്റെ നിറവിന് പ്രാധാന്യം കൊടുക്കാനും നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ട അച്ഛൻ വളരെ നന്നായി ഗംഭീരമായിട്ട് ഈ കാര്യം അവതരിപ്പിച്ചു. സുബോർ പ്രയറിന്റെ ആ നെടുന്തൂണാണ് അച്ഛൻ. അച്ഛൻ എന്റെ പേര് കൂടെ കൂടെ പറയുമ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് അറ്റാച്ച് വരരുതെന്ന് തന്നെ തോന്നാറുണ്ട്. ആ കാര്യം അങ്ങനെ അച്ഛന്റെ സമയം കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷെ അച്ഛന് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു. നമ്മളും ഒരു സക്കറിയാവാകാൻ, ഒരു ജോസഫ് ആകാൻ, ഒരു യോഹന്നാനാകാൻ സ്ത്രീജനത്തിന്റെ ഇടയ്ക്കുന്ന എലിസബത്തും മറിയമും കൂടുതൽ കൂടുതൽ ഓരോ വർഷവും ഉണ്ടാകാനാണ് സഭ ഇത് എല്ലാ വർഷവും വായിപ്പിക്കുന്നത്. അല്ലാതെ അച്ഛന്മാർക്ക് അല്ല വേദോത്സവത്തിൽ വേറെ വാക്കിയില്ല. അന്വേഷണം ആ കഴിഞ്ഞ വർഷം പ്രസംഗിച്ചത് തന്നെയാണ്. ഇന്നലെ രാവിലെ ചായ കുടിച്ചു, അതുകൊണ്ട് ഇന്ന് ചായ കുടിക്കാതിരിക്കും. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ ചായ കുടിക്കുന്നത്. പക്ഷെ പ്രസംഗം കേൾക്കുമ്പോൾ മാത്രം പറഞ്ഞൊരു കമന്റ് എന്തുവാ, കഴിഞ്ഞ വർഷവും ഇത് തന്നെ അച്ഛൻ പറഞ്ഞേ. പിന്നെ രാമായണം പറയാൻ പറ്റുമോ, ഭാഗവതം പറയാൻ പറ്റുമോ, അതൊക്കെ പറയാമായിരിക്കാം. പക്ഷെ വേദപുസ്തകം മുമ്പിലുള്ളപ്പം ആ വേദപുസ്തകത്തിന്റെ വാക്യം തന്നെ പറയണം. കഴിഞ്ഞ വർഷം ക്രിസ്മസ് ആഘോഷിച്ചെന്ന് പറഞ്ഞ് ഈ വർഷം ആരെങ്കിലും ആഘോഷിക്കാതിരിക്കും. കഴിഞ്ഞ വർഷം നോമ്പ് നോക്കില്ല എന്നും പറഞ്ഞ് ഈ വർഷം ആരെങ്കിലും നോമ്പ് നോക്കുന്നവരുണ്ടെങ്കിൽ അത് ഭാഗ്യം ചെയ്ത കാര്യമാണ്. അപ്പം ഇതൊന്ന് വിശകലനത്തിന് വേണ്ടി ഞാൻ വിട്ടുവെന്ന് മാത്രം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൽ ശ്രവിച്ച എല്ലാവർക്കും ഈ ജോസഫിനെ പോലെയും ആ മറിയമിനെ പോലെയും എലിസബത്തിനെ പോലെയും ഒക്കെ ആകാനുള്ളൊരു ഭാഗ്യം ദൈവം തമ്പുരാൻ ഈ ക്രിസ്മസ് ശീതകാലത്തിലൂടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കും.
പ്രാർത്ഥനയ്ക്ക് മുമ്പ് അപ്രൈമിന്റെ അനുതാപകന്റെ കീർത്തനം മൂന്ന് പാരഗ്രാഫ് പാടി നമുക്ക് പ്രാർത്ഥിക്കാം.
കൃപാവേകാരയില്ലാത്ത ഹൃദയവേനിക്കരുളിടാവേ വിടയാധികാരം ചെയ്ത ദീനാ മുമ്പേ കർത്താവേ എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാപാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. അവിന്നാപാവിനുള്ളിൽ ദിവസം പ്രതി പാർത്തിടണമേ. മൗനം ദേശിക്കാതെ
പ്രത്യേക പേരോട് വായിക്കുന്നു. CI ജോയി, CI ജോർജ്, രാജു ഡാനിയൽ, ജോർജ് കറിയ, സേച്ചൽ കറിയ. അതുപോലെ തന്നെ രോഗം ബാധിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പേര് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്യാൻസറിന്റെ ചികിത്സയാണ് പ്രത്യേകം ഓർക്കാം. പാലി കുര്യാക്കോ, അതുപോലെ തന്നെ വേറൊരാളും ഇതുപോലെ വളരെയധികം രോഗാവസ്ഥയിൽ കൂടി കടന്ന് വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവർക്ക് വേണ്ടി പേരും ആഗ്രഹിക്കുന്നു പറയാം. പക്ഷെ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജോർജ് ആൻഡ് മാത്യു, പൊന്നമ്മ, എലൈജ അബ്രഹാം, റജി തോമസ്, മക്കി സോജൻ, ശിവാ ജോർജ്, ഐസക് ലൂക്കോസ്, PI ജോർജ്, പോരു തോമസ്, ഡേവിഡ് എലിക്കുട്ടി, റൈച്ചൽ, മേരിക്കുട്ടി വർഗീസ്, തോമസ് വർഗീസ്, ജേക്കബ് ചാക്കോ, ചെറിയാൻ, മിനൂർ, മേരി, ജെമിനി, നിക്കൽ, അന്നബജോർ, ദേവിക്കുട്ടി, അമ്മണിക്കുട്ടി, ഷീല, കുര്യൻ ചെറിയൻ, ജേക്കബ് വർക്കി, ജോൺ ജോൺ, തങ്കമാണ്ടു, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, മോളി, രാജു ഡാലിയൻ, സോഹ, അരുൺ, ആലിസ് ജോസഫ്, ജോഹാൻ വർഗീസ്, ജോർജ് ജോൺ, ബിൻസൂമൻ, മോളി സമരകൾ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പേര് പറയാം. ചിന്നമ്മജോൺ, ഒരു ചിന്നമ്മജോൺ. ആ, നമ്മുടെ തോമസ് തോമസിനിങ്ങനെ ചികിത്സയിൽ കഴിയുന്നു, അതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഓർക്കുക. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ
ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ദൈവമായ കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ നല്ല ഓരോർക്കും ഞങ്ങൾക്ക് നൽകി പുതിയ പ്രകാശം കാണുവാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെ ഒരുമിച്ച് നിന്റെ വചനം കേൾക്കുവാനും നിന്നെ കൂടുതൽ അറിയുവാനും നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ദൈവമായ കർത്താവെ, പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരോടൊപ്പം നീ ഉണ്ടായിരിക്കണമേ. അവർക്ക് പൂർണ്ണ സൗഖ്യം നീ അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ. കഴിക്കുന്ന മാർഗങ്ങളെല്ലാം അവിടെ നീ പ്രവർത്തിക്കണമേ. ദൈവമായ കർത്താവെ, അനേകർ നിന്ന് തൊടുകി അനേകർ നീ തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് സന്ദർശിച്ച് അവിടെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ നോയമ്പ് നോക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കുവാനും കൂടുതൽ നിന്നെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുവാനും സഹായിക്കണമേ. ദൈവമായ കർത്താവെ, സഭ മുഴുവനെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. സഭയിലെ പിതാക്കന്മാരെയും നയിക്കുന്ന പിതാക്കന്മാരെയും എല്ലാവരെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന മെത്രാപോലിത്തെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ പുരോഹിതന്മാരെയും എല്ലാ കുടുംബങ്ങളെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്നെ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലൗകിക ജീവിതത്തിൽ ആത്മീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വസ്തയോടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാനും പാപത്തിൽ നിന്ന് ഞങ്ങൾ അകന്നിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അവിടുത്തെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞാൻ എൻ്റെ കണ്ണുകൾ പുറത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായക്കാൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നെന്ന് സങ്കീർത്തനക്കാരൻ പാടുന്ന പോലെ, ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും നീ മാത്രമാകുന്നു. ഒരു വർഷം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ ദൈവമേ, നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. പുതിയ വർഷം പുതിയ അനുഗ്രഹങ്ങളോടെ നിറയ്ക്കുവാൻ ദൈവമേ, അവിടെ നീ കൃപ അരുളണമേ. ദൈവമായ കർത്താവെ, പുതിയ വർഷത്തിൽ നിന്നെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് ജീവിപ്പാനും അനേകർക്ക് നന്മകൾ ചെയ്യുവാനും അനേകരെ സഹായിക്കുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ദൈവമായ കർത്താവെ, നിന്റെ ജനനം ഞങ്ങളുടെ ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവമായ കർത്താവെ, വന്നു ചേരുന്ന എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. അവിടുത്തെ അളവറ്റ കൃപയാൽ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ശ്രീഭണ്ഡാരം തുറന്ന് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ദാമ്പത്യ ജീവിതം നയിക്കുന്ന എല്ലാവരെയും കൂടുതൽ പരസ്പരം മനസ്സിലാക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സഹായിക്കണമേ. ദൈവമായ കർത്താവെ, നിന്നെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കയ്യിൽ വരുമേൽപ്പിക്കുന്നു. ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ. നയിക്കുന്ന പുരോഹിതന്മാരെ അവിടുത്തെ കയ്യിൽ വരുമേൽപ്പിക്കുന്നു. എല്ലാ നന്മകളും നിറയ്ക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും എല്ലാവരെയും അവിടുത്തെ കയ്യിൽ വരുമേൽപ്പിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ഈ ലൗകിക ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരെ നീ താനും നീ താങ്ങും തുണയായും എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. അവരെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്കു നിന്ന് ഏകജാതനും വിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്ത്രീ സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. കരുണയുള്ള ദൈവമേ, നിന്ന് വാദങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു.
ഒരു അനൗൺസ്മെന്റ് ഉള്ളത്, ഹൂസ്റ്റണിലുള്ള ട്വിൻ അച്ഛന്മാർ രണ്ടുപേരില് ഒരാളായിരിക്കുന്ന എം ജി ഫിലിപ്പ് അച്ഛന്റെ അച്ഛമ്മ ഇന്നലെ കർത്താവിന്റെ പ്രാപിച്ചു. ന്യൂയോർക്ക് ഏരിയയിലാണ് മകളുടെ കൂടെ താമസിക്കുകയാണ്. വെള്ളിയാഴ്ച ബോസ്റ്റണിനടുത്തുള്ള സ്ഥലത്ത് വെള്ളിയാഴ്ച വൈകിട്ട് ഇവനിങ്ങും ശനിയാഴ്ച വരയിലുമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ കുടുംബത്തോടും സുഖത്തിലിരിക്കുന്ന കുടുംബങ്ങളോടും കൊണ്ടായിരിക്കണമെന്ന് വിജയമായി
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമത്തിന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ചും നാം ഓർത്തിരിക്കുന്ന ദുഃഖത്തിലും പ്രയാസത്തിലും രോഗത്തിലിരിക്കുന്നവരിലൂടെ ഇപ്പോഴും എപ്പോഴും കൊണ്ടായിരിക്കുന്നവരാണ്.
ധന്യവാദം. ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരുടെ സ്നേഹവും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ഒരുപാട് വൈദികരെ ഇവിടെ ഉണ്ടെന്നുള്ള സന്തോഷമുണ്ട്. നന്ദി മാമനച്ചൻ, ബിജി ഗർഭിച്ചൻ, ഐസക്കനൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നോട് ശ്രദ്ധിക്കുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ വന്നിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യും, നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയ സ്റ്റേറ്റ് ജോലർ, പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജോളി ആൻറ്റി, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും പരിശുദ്ധ വർത്തമാസികയുടെ നാമധേയത്തിലും അതുപോലെ തന്നെ വന്നിയ പരിശുദ്ധ ചാത്തീസ് ബാബായുടെ നാമത്തിലുള്ള പെരുന്നാളിന്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഈ സമയത്ത് നേരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥന നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് എല്ലാവർക്കും കാവലും കോട്ടയവാട്ടെ പ്രാർത്ഥിക്കുക ആശംസിക്കുകയും ചെയ്യുന്നു. ചെയ്യുന്നവരെ അനുഗ്രഹിക്കട്ടെ. നന്ദി.